The sermon Letting of the Pressure by Brother William Marion Branham was delivered on Sunday evening, May 30, 1962 at the Gospel Tabernacle in Jeffersonville, Indiana, USA. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തിരുവചന പ്രകാരം ലാവോദിക്യാ സഭയുടെ കാലമെന്ന് പറയപ്പെടുന്ന ഈ അന്ത്യകാലത്തിലെ സഭയുടെ ദൂതനും ഈ കാലത്തിനുവേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനെന്ന് ലോകമെങ്ങും അറിയപ്പെടുകയും അങ്ങനെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവിന്റെ എളിയദാസനായ സഹോദരൻ വില്യം മാരിയൻ ബ്രൻഹാം 1962 മെയ് മാസം 13 തീയതി ഞായറാഴ്ച വൈകിട്ട് അമേരിക്കയിലെ ഇന്ത്യാനയിലുള്ള ജെഫേഴ്സൺ വില്ലയിലെ സുവിശേഷ കൂടാരത്തിൽ വെച്ച് പ്രസംഗിച്ച ലെറ്റിംഗ് ഓഫ് ദ പ്രഷർ, അതായത് സമ്മർദ്ദം ഒഴിവാക്കൽ എന്ന പ്രസംഗം മലയാള പരിഭാഷയോടുകൂടിയത് നിങ്ങൾക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
So happy to know I got a son in the gospel. Yeah, well, fine. That's good. Yes, I certainly appreciate Brother Ruddle. And I believe Paul once had a son called Timothy. He called him his son in the gospel.
നന്ദിയുണ്ട് സഹോദരൻ റൂഡൽ. എനിക്ക് സുവിശേഷത്തിൽ ഒരു മകനുണ്ട് എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാകുന്നു. അതെ, കൊള്ളാം, അത് നന്നായിരിക്കുന്നു. ഞാൻ തീർച്ചയായും സഹോദരൻ റൂഡലിനെ അതിനായി പ്രശംസിക്കുന്നു. പൌലോസിന് ഒരിക്കൽ തിമോത്തിയോസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു പുത്രനുണ്ടായിരുന്നതായി ഞാൻ കരുതുന്നു. അവനെ സുവിശേഷ ഘോഷണത്തിൽ തന്റെ മകനെന്ന് വിളിച്ചിരുന്നു.
Been a long time. Yes, it has. I remember when I was a boy, her brother Lloyd and I used to run around together. And she used to bake big cakes. You know, when we come up here and eat, we was just about sick.
എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ ഇത് ഫ്ലോസി ഫോർഡ് തന്നെയല്ലേ? എന്റെ ദൈവമേ, ഫ്ലോസി ദീർഘനാളുകളായിരിക്കുന്നു. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ അവളുടെ സഹോദരൻ ലോയിഡും ഞാനും കൂടി ഓടിക്കളിച്ചിരുന്നു. അപ്പോൾ അവർ വലിയ കേക്കുകൾ ചുട്ടെടുക്കുകയും പിന്നെ നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്ന് തിന്ന് മതിയായി വയറ് സുഖമില്ലാതെ ആകുന്നത് വരെ തിന്നുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വട്ടം എന്നെ അവിടേക്ക് വിളിച്ചിരുന്നു. ലോയിഡും ഉണ്ടായിരുന്നു. ഫ്ലോസി കേക്ക് ചുട്ടെടുത്തിരുന്നു. അവൾ വെറുമൊരു കുട്ടിയായിരുന്നു. അവൾ ഒരു വലിയ കേക്ക് ചുട്ടെടുത്തിട്ട് ഞങ്ങൾക്ക് തിന്നാൻ കഴിയാവുന്നത് വരെ ഞങ്ങൾ തിന്നു. ഞാൻ ഓർത്തു, രാത്രി മുഴുവൻ ഞാൻ ലോയിഡിന്റെ കൂടെ ഇവിടെ താമസിക്കാൻ പോവുകയാണ്. ഒരുവിധം ഇരുട്ടാവുന്നത് പോലെ തുടങ്ങുകയും എനിക്ക് വീട്ടിൽ പോകേണ്ടിയിരിക്കുന്നുവെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ നിന്നും വഴിയിൽ കൂടി ചത്തുപോകുമോ എന്ന് പേടിച്ചുകൊണ്ട് വീട്ടിലെത്തുവാൻ ശ്രമിച്ചുകൊണ്ട് ഓടി.
Been a lot of water went down that river since them days. Yes. Here we are now, both middle-aged people, grandparents. Well, but there is a land where we'll never grow old. I'm so glad to know, Flossie, that you're looking for that land and assurance of finding it.
ഞാൻ അവരുടെ പിതാവിനെ ഓർക്കുന്നു. നിങ്ങളുടെ മാതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതായി ഞാൻ കരുതുന്നു. കൊള്ളാം, അത് നന്നായിരിക്കുന്നു. ആ നാളുകൾ തൊട്ട് ഇതുവരെയും വളരെ സമയങ്ങൾ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. അതെ, ഇവിടെ ഇതാ ഞങ്ങൾ രണ്ടുപേരും മധ്യവയസ്കരായി കൊച്ചുമക്കളുമായിരിക്കുന്നു. എന്നാൽ നാം ഒരിക്കലും വൃദ്ധരാകാത്ത ഒരു ദേശമുണ്ട്. ഫ്ലോസി, നീ ആ ദേശത്തിനായി കാത്തിരിക്കുകയും അത് കണ്ടെത്തുമെന്ന് ഉറപ്പായിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാകുന്നു.
I know a few of the children. We kind of, by that time, I got on the field when they were married and their children growing up. And we kind of got away, you know, from one another.
Jim, എങ്ങനെ ഇരിക്കുന്നു? അതെ, ഞാൻ ഓർക്കുന്നു. ജിം അവരുടെ ഭർത്താവിന്റെ പേരാകുന്നു. ഞാൻ അദ്ദേഹത്തെ നന്നായി ഓർക്കുന്നു. നിങ്ങളുടെ കുട്ടികളെയും ഞാൻ ചെറുതായി ഓർക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ സുവിശേഷ വേലയിൽ കടക്കുകയും അവർ വിവാഹിതരാകുകയും അവരുടെ മക്കൾ വളരുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അകലുകയും ചെയ്തിരുന്നു.
See Brother Lloyd once in a while, holler at him down on the street. They've cooked me many a meal, and I'm like a real brother and sister.
ഞാൻ സഹോദരൻ ലോയിഡിനെ വല്ലപ്പോഴും ഒരിക്കൽ വഴിയിൽ വെച്ച് കാണുകയും ഉച്ചത്തിൽ വിളിക്കുകയും ചെയ്തിരുന്നു. അവർ എനിക്ക് പലവട്ടം ആഹാരം വെച്ച് തന്നിട്ടുണ്ട്. അവർ എനിക്ക് യഥാർത്ഥ സഹോദരനെയും സഹോദരിയും പോലെയാകുന്നു.
Now, I'm so glad to see that Brother Ruddle's first push was here in this place to convert, starting out converting a roadhouse into the house of the Lord. That's very fine.
ഇപ്പോൾ സഹോദരൻ റൂഡലിന്റെ ആദ്യത്തെ പ്രയത്നം ഈ സ്ഥലത്ത് ഒരു വഴിമാർഗത്തിലുള്ള വീട് മാറ്റിയെടുത്ത് കർത്താവിന് വേണ്ടി ഒരു ആലയമായി തുടങ്ങിയെടുത്ത് കാണുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അത് വളരെ നന്നായിരിക്കുന്നു.
If sometimes if you can foresee anything, you know, and then that makes it better. So we could foresee there was something in this boy, and he was bashful. His dad and I there used to work together years ago.
തീർച്ചയായും നിങ്ങൾക്കറിയാമോ, ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞാൽ പിന്നെ അത് നന്നായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ ഇത് ഈ കുട്ടിയിൽ എന്തോ ഒരു കാര്യമുണ്ടായിരുന്നതായി നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. അദ്ദേഹം വളരെ നാണമുള്ള വ്യക്തിയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവും ഞാനും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് തിരഞ്ഞു കണ്ടുപിടിച്ചു പോയി പ്രാപിച്ചിരുന്ന തരത്തിലുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനും എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? അവനൊരു സ്നേഹമേറിയ മാതാവുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ അദ്ദേഹം ശരിയായ രീതിയിൽ പ്രതിസ്ഥാനിയാകുകയും ആ കാരണത്താൽ ചില നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് പിന്നിലുണ്ടായിരിക്കുന്നു.
To serve the Lord, when the deep calls to the deep, there's got to be a deep to respond to that call. And I'm so glad to see Brother Ruddle going on.
കർത്താവിനെ സേവ ചെയ്യുന്നതിനുള്ള ഹൃദയത്തിലെ ആ ആഗ്രഹം ആഴി ആഴിയെ വിളിക്കുമ്പോൾ അതിന് പ്രതികരണം ചെയ്യുന്നതിനായി ഉണ്ടായിരിക്കണം. സഹോദരൻ റൂഡൽ ഇപ്രകാരം തുടരുന്നത് കാണുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു.
This wonderful bunch of people up here, and it's a grand privilege to me tonight. To come up here and to speak to this bunch of saints that are sojourning here. This is not our abiding place, you know. We're pilgrims. We're not at home.
ഇതൊരു അത്ഭുതകരമായ ജനങ്ങളുടെ കൂട്ടമാകുന്നു. കൂടാതെ ഇന്ന് രാത്രിയിൽ ഇവിടേക്ക് കടന്നുവന്ന് ഇവിടെ പാർക്കുന്ന ഈ ഒരു കൂട്ടം വിശുദ്ധന്മാരോട് സംസാരിക്കുന്നതിന് ഇതൊരു വലിയ സൌഭാഗ്യമാകുന്നു. നാം ഇവിടെ ഇത് നമ്മുടെ വാസസ്ഥലമല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നാം തീർത്ഥാടകരാകുന്നു. അതേ, നാം ആകുന്നു. നാം നമ്മുടെ വീട്ടിലെത്തിയിട്ടില്ല.
Sure did. She believed he had preached the gospel. And so with a good wife like that and the father and mother and all praying for him, something had to happen, Brother Ruddle. So here it is.
ഞാൻ ഓർക്കുന്നു, സഹോദരി റൂഡൽ എപ്രകാരം അദ്ദേഹത്തോടൊപ്പം വന്ന് ഇവിടെ ഇരിക്കുമായിരുന്നു. അദ്ദേഹം തന്റെ തല കുനിച്ചിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു. തീർച്ചയായും അവർക്കുണ്ടായിരുന്നു. അദ്ദേഹം സുവിശേഷ പ്രസംഗിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഇതുപോലൊരു നല്ല ഭാര്യയും ഒരു പിതാവും മാതാവും കൂടാതെ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കേണ്ടത് ആവശ്യമാകുന്നു. സഹോദരൻ റൂഡൽ അതുകൊണ്ട് അതിഥാ ഇവിടെ ആയിരിക്കുന്നു. സഹോദരൻ റൂഡൽ, ഇത് നിങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥാനമായിട്ട് ഇവിടെ നിന്നും നിങ്ങൾ സുവിശേഷത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉയരങ്ങളുടെ ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറാനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
I know that Brother and Sister Ruddle, Max there, would feel real happy about it tonight. How I'd like to see Billy Paul stand in the pulpit, and I hope to live someday to see Joseph standing in the pulpit. And that's mighty fine.
സഹോദരനും സഹോദരി റൂഡലും മാക്സും അവിടെ ഇന്ന് രാത്രിയിൽ ഇതിനെക്കുറിച്ച് വളരെ സന്തോഷവാന്മാരായിരിക്കും എന്ന് ഞാൻ അറിയുന്നു. ബില്ലിപ്പോൾ പ്രസംഗപീഠത്തിൽ നിൽക്കുന്നത് കാണാൻ എപ്രകാരം ഞാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം ജോസഫ് പ്രസംഗപീഠത്തിൽ നിൽക്കുന്നത് കാണുന്നതിനായി ജീവിച്ചിരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. അതൊരു വലിയ
കാര്യമായിരിക്കും. Remember, some of your wrongdoings put them there, and that's right.
നമ്മുടെ പ്രയാസങ്ങളും പ്രയത്നങ്ങളും യൗവനപ്രായത്തിൽ കൂടി നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി നാം സഹിച്ചത് നമ്മെ നന്നായി അനുഭവപ്പെടുന്നതിന് ഇപ്പോൾ ഇടയാക്കും. നിന്റെ പിതാവിന്റെ നരച്ചുമുടിയും മറ്റും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഓർക്കുക, നിങ്ങളുടെ ചില തെറ്റായ പ്രവൃത്തികളാണ് അതവിടെ ഇട്ടിരിക്കുന്നത്. അത് ശരിയാണ്.
Well, been preaching. Brother Gene Gold and I took a little trip yesterday and went down, and the fish was biting. And so we had a good time, come in late, and we kind of got out on the water and a little bit cold, but I trust you bear with me.
ശരി, ഇവിടെയായിരിക്കുന്നത് നന്നായിരിക്കുന്നു. എന്റെ തൊണ്ട സ്വല്പം പതറിയിരിക്കുന്നു. ഞാൻ തുടർച്ചയായി പ്രസംഗിച്ചുകൊണ്ടിരുന്നു. സഹോദരൻ ജീൻ ഗോഡും ഞാനും കൂടി ഇന്നലെ ഒരു ചെറിയ യാത്രയെടുത്ത് മീൻ പിടിക്കുന്നതിനായി പോയിരുന്നു. മീൻ നല്ലപോലെ കൊത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു നല്ല സമയമായിട്ട് ഞങ്ങൾ താമസിച്ചാണ് എത്തിയത്. ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വല്പം തണുപ്പുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ എന്നോടൊപ്പം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
We are fixing to leave on a summer's campaign, about 90-day campaign. Expect to be back again in last of August, first September.
ഞങ്ങളിപ്പോൾ ഒരു വേനൽക്കാല സുവിശേഷ പ്രവർത്തന യോഗങ്ങൾക്കായി ഏകദേശം 90 ദിവസത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി പോകുന്നതിന് വേണ്ടി ഒരുങ്ങുകയാണ്. ആഗസ്റ്റ് മാസം അവസാനമോ സെപ്റ്റംബർ ആദ്യമോ തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
And we're going over now this week. I begin in Green Bay, Michigan. Come back to Chicago for Sunday afternoon at the high school at a convention. I'm going to speak the original convention of the Christian businessman in Green Bay, Wisconsin.
അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പോകുവാൻ തുടങ്ങിയാണ്. ഈ ആഴ്ചയിൽ ഞാൻ ഗ്രീൻ ബേയിൽ കൂടി തുടങ്ങി മിഷിഗൺ തിരികെ ഷിക്കാഗോയിലേക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു കൺവെൻഷന് വേണ്ടി ഹൈസ്കൂളിലേക്ക് എത്തുന്നതാണ്. ഞാൻ വിസ്കോൺസിനിലെ ഗ്രീൻ ബേയിലുള്ള ക്രിസ്തീയ വ്യവസായക്കാരുടെ യഥാർത്ഥ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പോവുകയാണ്.
And then from there to Chicago, and then Monday I'm in Chicago at a conventional meeting of missionary rally for Brother Joseph Bozay.
അവിടെ നിന്നും പിന്നെ ഷിക്കാഗോയിലേക്ക് പോകും. പിന്നെ തിങ്കളാഴ്ച ഞാൻ ഷിക്കാഗോയിൽ ഒരു സുവിശേഷ പ്രവർത്തനത്തിൽ സഹോദരൻ ജോസഫ് ബോസേക്ക് വേണ്ടിയുള്ള ഒരു സുവിശേഷ റാലിയിൽ പങ്കെടുക്കുന്നതായിരിക്കും.
And then return home to go up to Southern Pines, North Carolina, and down into South Carolina, and over to the Cow Palace at Southgate, Los Angeles. Got 40-some-odd oneness churches sponsoring that meeting. It's the first time the oneness ever sponsored my meeting.
അതിനുശേഷം തിരികെ വീട്ടിലേക്ക് പോകും. പിന്നെ തെക്കുള്ള സതേൺ പൈൻസ്, നോർത്ത് കരോളിന, പിന്നെ സൌത്ത് കരോളിനേക്കും പോകുന്നതാണ്. അവിടെ നിന്നും ലോസ് ഏഞ്ചലസിലെ സൌത്ത് ഗേറ്റിലുള്ള കൌ പാലസിലേക്ക് പോകും. അവിടെ 40-ഓളം വണ്ണസുകാരുടെ സഭകൾ യോഗങ്ങളുടെ ചിലവുകൾ വഹിക്കുന്നതാണ്. വണ്ണസുകാർ ആദ്യമായിട്ടാണ് എന്റെ യോഗങ്ങളുടെ ചിലവുകൾ വഹിക്കുന്നത്.
Then from on up California through Oregon on into Canada and from there into Anchorage, Alaska, and then back again this fall, where Brother Joseph Bolzay is going to Kenya, Tanganyika, Urban, and Africa, South Africa, to set up meetings for later on in the fall.
അവിടെ നിന്നും പിന്നെ കാലിഫോർണിയയിലേക്ക് ഒരിഗോണിൽ കൂടെയും പിന്നെ കാനഡയിലെത്തുന്നതുമായിരിക്കും. അവിടെ നിന്നും ആങ്കറേജ് അലാസ്കയിലേക്ക് പോകും. പിന്നെ വീണ്ടും തിരികെ ഈ വസന്തകാലത്ത് സഹോദരൻ ജോസഫ് ബോസേ കെനിയ, ടാൻസാനിക്ക, യൂർബാൻ, ആഫ്രിക്കയിലും സൌത്ത് ആഫ്രിക്കയിലും യോഗങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി വസന്തകാലത്തിൽ അവസാനത്തോടുകൂടി
പോകുന്നതായിരിക്കും. But I feel that it ought to be sowing seed somewhere, doing whatever I can for the kingdom.
ഇപ്പോൾ ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് എനിക്കൊരു മുന്നയിക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കില്ല എന്ന് പറയാം. എന്നാൽ ഇതെങ്ങനെയെങ്കിലും വിത്ത് വിതയ്ക്കേണ്ടത് ആവശ്യമാകുന്നുവെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. അത് ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതാകുന്നു.
Now, let us just bow our heads again for another word of prayer. Not that we haven't been prayed for, but I'd just like to ask the Lord to help me here now that would provide some words for you.
ഇപ്പോൾ വീണ്ടും ഒരു വട്ടം പ്രാർത്ഥിക്കാനായി നമ്മുടെ തലകളെ വണങ്ങാം. നാം പ്രാർത്ഥിച്ചിട്ടില്ല എന്നത് അർത്ഥമാക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വചനങ്ങളെ അവൻ നമുക്ക് തന്ന് അതിനുവേണ്ടി എന്നെ സഹായിക്കുന്നതിനായിട്ട് അപേക്ഷിക്കുന്നതിനു വേണ്ടിയാകുന്നു.
Our Heavenly Father, we are now approaching thy throne of grace. In the name of the Lord Jesus, who has given us the permission and bid us to come, and we would be granted the things that we ask for as we approach.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ കൃപാസനത്തെ സമീപിക്കുന്നതിനായി ഞങ്ങളെ ക്ഷണിക്കുകയും അനുവദിക്കുകയും ചെയ്തിരിക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്നതിനു വേണ്ടി ഞങ്ങൾ നിന്നെ സമീപിക്കുന്നു.
Now, we would not ask at all to stand in your judgment, but we want to stand at the mercy seat so that we can obtain mercy, confessing that we are wrong.
ഇപ്പോൾ നിന്റെ ന്യായവിധിയിൽ നിൽക്കുന്നതിന് ഞങ്ങൾ ഒട്ടും അപേക്ഷിക്കാതെ തന്നെ ചെയ്യുകയില്ല. എന്നാൽ നിന്റെ കൃപാസനത്തിങ്കൽ ഞങ്ങളുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്റെ കരുണയെ പ്രാപിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നതിന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
And there's no soundness in us. But we present ourselves, Lord. Nothing we can offer, just the prayer of our Lord Jesus and the bidding. That he said this, He that heareth my words and believeth on him that sent me has everlasting life, and shall not come to the judgment, but pass from death to life.
കർത്താവേ, ഞങ്ങളിൽ യാതൊരു ഗുണവുമില്ല, എന്നാൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പക്കൽ അർപ്പിക്കുന്നതിന് യാതൊന്നുമില്ല, എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രാർത്ഥനയും ക്ഷണിക്കലും മാത്രമായിട്ട് അവൻ പറഞ്ഞു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചതിനെ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് പ്രവേശിച്ചിരിക്കുന്നു.
We believe that. He told us to come, ask anything in His name, it would be granted. We believe that. Upon the basis of our faith, we come asking that you bless this church. And our gracious brother, Brother Ruddle, and his family, all the families that's represented here.
ഞങ്ങളത് വിശ്വസിക്കുന്നു. അവന്റെ നാമത്തിൽ എന്തും അപേക്ഷിച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടി അവൻ നമ്മോട് പറഞ്ഞിരിക്കുകയും അത് നൽകിത്തരുമെന്ന് വാഗ്ദത്തം ചെയ്തുമിരിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്ന് അപേക്ഷിക്കുന്നു, നീ ഈ സഭയെയും ഞങ്ങളുടെ അനുഗ്രഹീതനായ സഹോദരൻ റൂഡലിനെയും അവന്റെ കുടുംബത്തെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
God, as I said to her, lots of waters went down the river and many dangers, toils, and snares. You've already brought us through them, Lord, and our trust is in you that we go to the end of the road in thee.
ഇന്ന് രാത്രിയിൽ ശ്രീമതി മോറിസിനെ ഇവിടെ നോക്കിക്കണ്ടപ്പോൾ കടന്നുപോയ ദിവസങ്ങളെ ഓർക്കുന്നതിനിടയാകുകയും ദൈവമേ, ഞാൻ അവരോടപ്പോൾ നദിയിൽ വളരെ വെള്ളം വറ്റിയിരിക്കുകയും വളരെ അപകടങ്ങളും അധ്വാനങ്ങളും കെണികളും നാം കടന്നിരിക്കുന്നു. കർത്താവെ, നീ ഞങ്ങളെ അതിൽ കൂടെ എല്ലാം കടത്തിക്കൊണ്ടുവന്നിരിക്കുകയും ഞങ്ങളുടെ വിശ്വാസം നിന്നിലായിരിക്കുകയും നീ ഞങ്ങളെ വഴിയുടെ അവസാനം വരെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.
Bless this place. Place your name in here, Lord, and give to them the very best that's lotted for this place. May evil, as a brother prayed tonight, you're this young man, pray that you take away all hindrances. Grant it, Lord. Answer his prayer.
ഈ സ്ഥലത്തെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ നാമത്തെ ഇവിടെ സ്ഥാപിച്ചിട്ട് അവർക്ക് ഈ സ്ഥലത്ത് ആവശ്യമുള്ളതിൽ ഏറ്റവും നല്ല ഭാഗം നൽകണമേ. ഒരു സഹോദരൻ ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രാർത്ഥിച്ചതുപോലെ ഈ യൗവനക്കാരൻ എല്ലാ തടസ്സങ്ങളെയും നീ ദുഷ്ടതകളെയും നീ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നത് നീ അനുവദിച്ചു തരണമേ. കർത്താവെ, അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ.
Heal the sick that's among us. Give salvation to the soul of those that's hungering and thirsting for righteousness. And now, Lord, sanctify the voice and the effort of your unprofitable servant.
ഞങ്ങളുടെ ഇടയിലുള്ള രോഗികളെ സൗഖ്യമാക്കണമേ. നീതിക്കായി വിശന്നും ദാഹിക്കുന്ന ആത്മാക്കൾക്ക് രക്ഷ നൽകണമേ. ഇപ്പോൾ കർത്താവെ, നിന്റെ പ്രയോജനമില്ലാത്ത ദാസന്റെ പ്രയത്നങ്ങളെയും ശബ്ദത്തെയും നീ ശുദ്ധീകരിക്കണമേ.
And bless thy word, and may it not return void, but may it be so that it'll accomplish that which it is purposed for. May the Holy Spirit take the things of God tonight and encourage our hearts from the greatest to the least. In the name of Jesus Christ, we ask it. Amen.
അങ്ങയുടെ വചനത്തെ അനുഗ്രഹിക്കണമേ. അത് വെറുതെ മടങ്ങിപ്പോകാനിടയാകരുതേ, എന്നാൽ അതിന്റെ ഉദ്ദേശത്തെ നിവൃത്തിയാക്കുന്നതിനിടയാക്കണമേ. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കാര്യങ്ങളെ എടുത്തിട്ട് ഇന്ന് രാത്രിയിൽ ഏറ്റവും ചെറുത് തൊട്ട് വലുതുവരെയുള്ള എല്ലാ ഹൃദയങ്ങളെയും ഉത്സാഹിപ്പിക്കാനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.
Now, this morning I preached a long time and I didn't know about preaching. I was just kind of teaching a Sunday school lesson. One day I taught 6 hours. Won't be that bad tonight, I'm sure.
ഇന്ന് രാവിലെ ഞാൻ ദീർഘസമയം പ്രസംഗിച്ചിരുന്നു. എനിക്ക് പ്രസംഗിക്കുന്നതിനെ കുറിച്ച് അറിയില്ല. ഞാൻ ഒരു സൺഡേ സ്കൂൾ മാതിരി പഠിപ്പിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ 6 പാഠങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഇന്ന് രാത്രിയിൽ അതുപോലെ മോശമായിരിക്കില്ല എന്നെനിക്ക് തീർച്ചയാണ്.
But I just got a little texture and I would like to read some scripture because I know his words won't fail. Mine may do it.
എന്നാൽ എന്റെ പക്കൽ ഇവിടെ ഒരു വിഷയമുണ്ട്. ഞാൻ കുറച്ച് വേദഭാഗങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അവന്റെ വചനം വീഴ്ച പറ്റുകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്റെ വാക്കുകൾക്ക് അതിന് കഴിയും.
And I'm going to try to keep my word right with his and take his word, take my word to build a context around his word as we use for a text.
ഞാൻ എന്റെ വാക്കുകളെ അവന്റെ വചനത്തോട് നേരെയാക്കിക്കൊണ്ട് അവന്റെ വചനത്തെ എടുക്കുകയാണ്. എന്റെ വാക്കുകളെ എടുത്ത് അവന്റെ വചനത്തിന് ഒരു വിഷയമുണ്ടാക്കി നാം അത് ഉപയോഗിക്കാൻ പോവുകയാണ്.
I want to read 2 places tonight. I want to read in the book of Proverbs in the 18th chapter and the 10th verse for one place. And another place I want to read Isaiah 32:2. Now in Proverbs 18:10.
ഇന്ന് രാത്രിയിൽ രണ്ട് ഭാഗത്തു നിന്നും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യ സ്ഥാനത്ത് സദൃശവാക്യങ്ങൾ 18:10 വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന് യെശയ്യാവ് 32:2. ഇപ്പോൾ സദൃശവാക്യങ്ങൾ 18:10.
The name of the Lord is a strong tower. The righteous run into it and are safe.
യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു.
And in the book of Isaiah, 32nd chapter, 1st and 2nd verses.
യെശയ്യാവിന്റെ പുസ്തകം 32:1-2.
Behold, a king shall reign in righteousness. A prince shall rule in judgment. And a man shall be as a hiding place from the wind and a covert from the tempest. As rivers of water in a dry place, as a shadow of a great rock in a weary land.
ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഓരോരുത്തൻ കാറ്റിനൊരു മറവും വിശറിനൊരു സങ്കേതവുമായി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വൻപാറയുടെ തണൽ പോലെയും ഇരിക്കും.
And now from a text I want to use this as a text, letting off the pressure. That's an odd text, letting off pressure.
ഞാനൊരു വിഷയത്തെ ഇതിൽ നിന്നും എടുത്ത് ഉപയോഗിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. സമ്മർദ്ദം ഒഴിവാക്കൽ. അതൊരു വിചിത്രമായ വിഷയമാകുന്നു. സമ്മർദ്ദം ഒഴിവാക്കുക.
I chose this because before coming to a meeting, I always try to pray and to try to seek the Lord, not to stand before any congregation, small or great, 1 to 1,000,000, would be to stand there not to be seen or to be heard, but to do something to glorify my Lord.
ഞാനിത് തെരഞ്ഞെടുത്തതിന്റെ കാരണം ഒരു യോഗത്തിന് പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുകയും കർത്താവിനെ തേടാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഒരു സഭയുടെ മുമ്പിൽ അത് ചെറുതായാലും വലുതായാലും 1 to 1,000,000 അവരുടെ മുമ്പിൽ കാണിക്കപ്പെടാനോ അല്ലെങ്കിൽ കേൾക്കപ്പെടാനോ അല്ല, എന്നാൽ എന്റെ കർത്താവിനെ മഹത്വീകരിക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനാകുന്നു.
Therefore, seeing the need of the people, and I wouldn't come here to be heard because I'm not much to listen to. Bad voice, not an educated man, and never stay with my text, skip all over from Genesis to Revelations.
ആ കാരണത്താൽ ജനങ്ങളുടെ ആവശ്യങ്ങളെ കാണുന്നതിനിടയാക്കുന്നു. ഞാൻ കേൾക്കപ്പെടുന്നതിന് ഇവിടെ വരികയില്ല. കാരണം അധികം കേൾക്കുന്നതിനൊന്നുമില്ല. പതറിയ ശബ്ദവും കൂടാതെ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനുമാകുന്നില്ല. ഒരിക്കലും എന്റെ വിഷയത്തോടൊപ്പം നിൽക്കാറില്ല. ഉത്പത്തി തൊട്ട് വെളിപാട് വരെ എല്ലായിടത്തും വിട്ടുവിട്ട് വായിക്കുകയും മറ്റും ചെയ്യുന്നു.
I'm not an eloquent speaker, but I do love the Lord. And I can't love Christ until first I love His people.
That's right.
See? I've got to love His people. So if I love His people, then I love Him.
ഞാനൊരു വാഗ്വൈഭവ്യവുമുള്ള പ്രസംഗികനല്ല, എന്നാൽ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. അവന്റെ ജനങ്ങളെ ആദ്യം സ്നേഹിക്കാതെ എനിക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയുകയില്ല. എനിക്ക് അവന്റെ ജനങ്ങളെ സ്നേഹിക്കേണ്ടത് ആവശ്യമാകുന്നു. അതുകൊണ്ട് ഞാൻ അവന്റെ ജനങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ പിന്നെ അവനെ സ്നേഹിക്കുന്നു. പിന്നെ അവൻ ചെയ്തതുപോലെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ വസ്തുനിഷ്ഠതയെ അവനുണ്ടായിരുന്ന അതേ വസ്തുനിഷ്ഠത തന്നെ ആക്കാൻ ആഗ്രഹിക്കുന്നു. അത് അവൻ എല്ലായ്പ്പോഴും നന്മ ചെയ്യാൻ ശ്രമിക്കുകയും ആരെയെങ്കിലും സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതായിരുന്നു.
And seeing this day that we live in, and knowing that this church here has a grand pastor, now I don't say that flattery, I say it from my heart. If I said anything different, I'd be a hypocrite. And I believe that this church has a pastor that would stand on truth regardless of what come or went.
That's right.
I believe that. That's my confidence in my son. And I believe that.
നാം ജീവിക്കുന്ന ദിവസങ്ങളിൽ അത് കാണുകയും, കൂടാതെ ഇവിടെയുള്ള ഈ സഭയ്ക്ക് ഒരു ഗംഭീരനായ പാസ്റ്റർ ഉണ്ടായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇപ്പോൾ ഞാൻ മുഖസ്തുതി പറയുകയല്ല, ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്. ഞാൻ എന്തെങ്കിലും വ്യത്യസ്തമായി പറഞ്ഞാൽ ഞാനൊരു കപടനാട്യക്കാരനാണ്. ഈ സഭയ്ക്കുള്ള പാസ്റ്റർ എന്തു വന്നാലും പോയാലും അത് പരിഗണിക്കാതെ സത്യത്തിനു വേണ്ടി നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. എന്റെ മകനിൽ എനിക്കുള്ള വിശ്വാസമാകുന്നു. ഞാനത് വിശ്വസിക്കുന്നു.
And he's a fearless as fearless can be. And I believe he's an honorable, holy man sent from God with a ministry for this last day. And he preaches the same portion of the word that I preach. That's from Genesis to Revelations, just the way it's wrote. And I like that. No compromising, just stay right with the word. And I like that.
അവന് കഴിയാവുന്നിടത്തോളം അവൻ ഭയമില്ലാത്തവനാകുന്നു. അദ്ദേഹം ആദരണീയനും വിശുദ്ധനും ഈ കാലത്തേക്കുള്ള ശുശ്രൂഷയ്ക്കായി ദൈവത്താൽ അയക്കപ്പെട്ടവനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന്റെ അതേ ഭാഗം തന്നെ അദ്ദേഹവും ഉത്പത്തി തൊട്ട് വെളിപാട് വരെ അത് എഴുതിയിരിക്കുന്ന അപ്രകാരം തന്നെ അദ്ദേഹം പ്രസംഗിക്കുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. യാതൊരു അനുരഞ്ജനവും ചെയ്യാതെ വചനത്തോടൊപ്പം നിൽക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു.
Yet a young man, what could I say that would help his congregation? Because that's why he wanted me to come up. He's a shepherd, and he's watching his sheep.
അപ്പോൾ ഞാൻ ഓർത്തു, ഇതുപോലെ ഉള്ള ഒരു വ്യക്തിയുടെ പ്രസംഗപീഠത്തിലേക്ക് കയറി ചെന്ന് അദ്ദേഹം തന്നെ ഒരു ചെറുപ്പക്കാരനായിരിക്കെ അദ്ദേഹത്തിന്റെ സഭയെ സഹായിക്കുന്നതിന് എനിക്ക് എന്ത് പറയാൻ കഴിയും? കാരണം അതിനുവേണ്ടി ഞാനിവിടെ വരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം തന്നെ ഒരു ഇടയനും തന്റെ ആടുകളെ കാത്തുസൂക്ഷിക്കുന്നവനുമാകുന്നു.
And he would think, maybe now, to kind of change around a little, he might be something to help his people. And he's interested in you. He's interested in your welfare. Day and night, he'll go anytime, anywhere, help do anything that he can. Well, that's a real servant of God.
ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ തന്റെ ജനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടാകും. അദ്ദേഹം നിങ്ങളിൽ താല്പര്യമുള്ളവനാകുന്നു. നിങ്ങളുടെ ക്ഷേമത്തിൽ അദ്ദേഹം താല്പര്യമുള്ളവനാകുന്നു. രാത്രിയും പകലും ഏത് സമയത്തും എവിടെയും അദ്ദേഹത്തിന് കഴിയുന്ന സഹായം എന്തും ചെയ്യാൻ അദ്ദേഹം പോകും. അതൊരു യഥാർത്ഥ ദൈവദാസനാകുന്നു.
അദ്ദേഹം
എന്നെ ശല്യപ്പെടുത്തിയെന്നും അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചെന്നും അലട്ടിയെന്നും മറ്റും പറഞ്ഞിരുന്നു. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അങ്ങനെ അദ്ദേഹം തുടർച്ചയായി ചെയ്യുമ്പോൾ അതെന്നെ അത്രയുമധികം അദ്ദേഹത്തെ സ്നേഹിക്കുന്നതിനിടയാക്കുന്നു. കാരണം അദ്ദേഹത്തിന് എന്റെ മേൽ വിശ്വാസമുണ്ടായിരിക്കുന്നു. അതിനാൽ ഞാനത് കൂടുതൽ ഇഷ്ടപ്പെടുന്നു.
No shepherd would do that because he think I would do what was right.
ഞാൻ അവന്റെ ആട്ടിൻകുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുകയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ അവയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുകയില്ലെന്ന് അത് കാണിക്കുന്നു. ഇല്ല, ഒരിടേനും അങ്ങനെ ഒരു കാര്യം ചെയ്യുകയില്ല, കാരണം ഞാൻ ശരിയായ കാര്യമേ ചെയ്യുകയുള്ളൂ എന്ന് അവൻ വിശ്വസിക്കുന്നു. അദ്ദേഹം എന്നോട് ഇവിടേക്ക് വരാൻ അപേക്ഷിക്കുമ്പോൾ അതൊരു വലിയ സൌഭാഗ്യമാണ് എനിക്ക് നൽകപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വസ്തുനിഷ്ഠതയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് സംഭവിക്കുവോളം അതിനെ തുടരുക എന്നതാണ്. അത് വിശ്വാസമുള്ള ഒരു മനുഷ്യനാണ്, ഞാൻ അത് ഇഷ്ടപ്പെടുന്നു.
What would I speak to this congregation? I thought, well, they're probably trained right and everything, no doubt. But there is a pressure on the people today. And that pressure has no limitation or any denominational lines. It has no age line. It has no respect to person. It's on young and old, good and bad. It's on everybody.
അങ്ങനെ ഞാൻ ഓർത്തു, ഈ സഭയോട് ഞാൻ ഇന്ന് എന്ത് സംസാരിക്കും? ഞാൻ ഓർത്തു, ഒരുപക്ഷെ അവരെല്ലാ കാര്യങ്ങളിലും പരിശീലിക്കപ്പെട്ടവരാകും. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ജനങ്ങളുടെ മേൽ ഒരു സമ്മർദ്ദമുണ്ടായിരിക്കുന്നു. ആ സമ്മർദ്ദത്തിന് യാതൊരു പരിധിയുമില്ല. എന്തെങ്കിലും സംഘടനയുടെ പരിധിയില്ല. അതിന് പ്രായത്തിന്റെ യാതൊരു പരിധിയുമില്ല. അതിന് യാതൊരു വ്യക്തിയുടെയും മുഖപക്ഷഭേദമില്ല. അത് ചെറുപ്പക്കാരുടെ മേലായാലും വാർദ്ധക്യമുള്ളവരുടെ മേലായാലും ആയിരിക്കുന്നു. നന്നായതിന്റെയും ചീത്തയായതിന്റെയും പിന്നിലായിരിക്കുന്നു. അതെല്ലാവരുടെ മേലായിരിക്കുന്നു സമ്മർദ്ദം.
We are living in a neurotic age. Nervous tension. Everybody's racing here, going there and going nowhere. It's just that kind of an age. And I know this church should be plagued with it, as everywhere's plagued with it. Tabernacle's plagued with it, everywhere, the whole world.
നാം പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു. ഭയാശങ്കയുടെ സംഘർഷാവസ്ഥയാകുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും അങ്ങോട്ട് പോകുകയും ഒരിടത്തും പോകാതിരിക്കുകയും ചെയ്യുന്നു. അതുപോലെയുള്ള ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. എല്ലായിടത്തും അത് ശല്യപ്പെടുത്തിയിരിക്കുന്നതുപോലെ ഈ സഭയും അതുമൂലം ശല്യപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രാർത്ഥനയുടെ ഒരു സ്ഥലവും എല്ലായിടവും ലോകം മുഴുവനും അതുമൂലം ശല്യപ്പെട്ടിരിക്കുന്നു.
Drive 90 miles an hour and then to get home for supper and wait 2 hours till it gets ready. Isn't that right? It's a time.
ഇതൊരു സമ്മർദ്ദത്തിന്റെ കാലമാകുന്നു. വേഗം 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 വേഗമായിട്ട് കാത്തിരിക്കുക. മണിക്കൂറിൽ 90 മൈൽ വണ്ടി ഓടിച്ചിട്ട് പിന്നെ സന്ധ്യാഹാരത്തിന് വേണ്ടി വീട്ടിലെത്തുകയും അത് തയ്യാറാകുന്നതിന് വേണ്ടി 2 മണിക്കൂർ കാത്തിരിക്കുകയും ചെയ്യുന്നു. അത് ശരിയാണ്, ഇതാ സമയമാകുന്നു.
It gets you to a nervous tension. The wife say something a little contrary, you want to fly off. Temper. Husband say something, you pat your foot and tell him to get in the room. See?
ആ തിടുക്കത്തിലും വേഗതയിലും അത് നിങ്ങളെ ഒരു ഭയാശങ്കയുടെ സംഘർഷത്തിലെത്തിക്കുന്നു. ഭാര്യ എന്തെങ്കിലും സ്വല്പം വിരുദ്ധമായിട്ട് പറയും, നിങ്ങൾ ദേഷ്യപ്പെടുകയും ക്ഷോഭിക്കുകയും ചെയ്യുന്നു. ഭർത്താവ് എന്തെങ്കിലും പറയുകയും നിങ്ങൾ നിലത്ത് ചവിട്ടിയിട്ട് അദ്ദേഹത്തോട് മുറിയിൽ കയറാൻ പറയും. ശരിയല്ലേ?
Well, my husband, I don't want no words with you. Go out there. Wife, oh, I'm so nervous, see? Why? What's the matter? See? All this together, this tension building up, then the results of it is doing something wrong and acting out of place. Giant.
ശരി, എങ്കിൽ ഭർത്താവേ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട, നിങ്ങൾ പുറത്തു പോകുക. ഭാര്യ, ഓ, എനിക്ക് ആകെ ദേഷ്യം പിടിച്ചിരിക്കുന്നു. നോക്കൂ, എന്തുകൊണ്ടാണ്, എന്താണ് കാര്യം? ഇതെല്ലാം കൂടി ഈ സംഘർഷമുണ്ടാക്കുകയും പിന്നെ അതിന്റെ പര്യവസാനം എന്തെങ്കിലും തെറ്റായി പ്രവർത്തിക്കുകയും പെരുമാറുകയുമായിരിക്കും. അത് ശരിയാണ്. ഇപ്പോൾ ഇത് ദരിദ്രനെയും അതുപോലെ പെരുമാറുന്നതിനിടയാക്കും. ഇത് മധ്യവകുപ്പുകാരെയും അതുപോലെ പെരുമാറുന്നതിനിടയാക്കും. ഇത് സമ്പന്നനെയും അതുപോലെ പെരുമാറുന്നതിനിടയാക്കും. ഇത് തെറ്റുകാരെയും അതുപോലെ പെരുമാറുന്നതിനിടയാക്കും. ഇത് വളരെ നന്നായവരെയും അതുപോലെ പെരുമാറുന്നതിനിടയാക്കും. ഇത് നല്ലവരെയും അതുപോലെ പെരുമാറുന്നതിനിടയാക്കും. കാരണം ഇത് സംഘർഷമാകുന്നു, ആവിയാകുന്നു, സമ്മർദ്ദമാകുന്നു, എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കേണ്ടത് ആവശ്യമാകുന്നു. നോക്കൂ, നിങ്ങളല്ല, നിങ്ങൾ തിളയ്ക്കുന്ന പാത്രത്തെ പൊട്ടിത്തെറിപ്പിക്കുന്നു.
As the day goes, you talk to your boss if you're working. Oh, so-and-so. And if you speak to the kiddies, come in here. Mama, see, there you are. It builds it up. Ooh, my. See, you feel like you go to, heads go to come off. I know. I'm with it every day. So I know what it means. It builds up.
അങ്ങനെ അത് ദിവസം തോറും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനായി നാം കാണുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബോസിനോട് ഓ ഇന്ന ഇന്ന ആള് അതാകുന്നു എന്ന് പറയുന്നു. നിങ്ങൾ കുഞ്ഞിനോട് ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞാൽ അമ്മേ ഞാൻ നോക്കൂ അവിടെയാണ് നിങ്ങൾ, അത് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഓ ദൈവമേ നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കുന്ന മാതിരി തോന്നും. എനിക്കറിയാം, ഞാൻ ദിവസം തോറും അതുമായിട്ട് പോകുന്നു. അതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയാം. അത് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു.
I was at a certain hospital, and our pastor, I thought he was sick, but he had just wore out. Run, till he just exhausted.
കഴിഞ്ഞ രാത്രിയിൽ ഇതേക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഞാൻ ഒരു ആശുപത്രിയിൽ പോയിരുന്നു. ഞങ്ങളുടെ പാസ്റ്ററിന് സുഖമില്ല എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അദ്ദേഹം ഒത്തിരി ഓടി 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 തളർന്നിട്ട് അതിക്ഷീണിതനായിരുന്നു.
And some of them said, called up, they called in the office down there and asked if I'd make his call. Well, I'd been with business acts all day and ministers from different places, and I said, yes. Well, I went to make his calls.
ആരോ എന്നെ വിളിച്ചിട്ട് അവിടെയുള്ള കാര്യാലയത്തിലേക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ വിളികൾ ശ്രദ്ധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ ദിവസം മുഴുവൻ ജോലിയുടെ പ്രവൃത്തിയിലായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശുശ്രൂഷകർ വന്നിരുന്നു. ഞാൻ പറഞ്ഞു ശരി, എന്നിട്ട് അദ്ദേഹത്തിന്റെ വിളികൾ ഹാജരാക്കാൻ പോയി.
And they give me a woman's name and a number where she was at. I goes up to this room. I went over to the lady as about 15, 20 minutes before receiving time for our visitors.
അങ്ങനെ ഒരു പ്രത്യേക ആശുപത്രിയിൽ ഞാൻ എത്തി. അവരെനിക്ക് ഒരു സ്ത്രീയുടെ പേരും അവർ എവിടെയാകുന്നു എന്നുള്ള നമ്പറും തന്നിരുന്നു. ഞാനൊരു മുറിയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു മഹിളയുടെ അടുക്കിലേക്ക് ചെന്നു. അത് സന്ദർശകരെ കാണാൻ അനുവദിക്കുന്നതിന് 15-20 മിനിറ്റ് മുമ്പായിരുന്നു.
സോ ഐ വെന്റ് ഓവർ ആൻഡ് ടോൾഡ് ദ ലേഡി ഐ വാസ് എ മിനിസ്റ്റർ ആൻഡ് വുഡ് ലൈക്ക് ടു സീ സർട്ടൻ വുമൻ. ഷീ ലുക്ക്ഡ് മീ ഇൻ ദ ഫേസ് ആൻഡ് ഷീ വാസ് ഡൂയിങ് സംതിങ്. ഷീ ടേൺഡ് അറൗണ്ട് ഫേസ്റ്റ് ആൻഡ് സോ വാട്ട് ഡു യു വാണ്ട്.
ഞാൻ ആ മഹിളയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു ശുശ്രൂഷകനാകുന്നു. ഞാൻ ഇന്ന ഇന്ന ഈ ഒരു മഹിളയെ കാണാൻ ആഗ്രഹിക്കുന്നു. അവരെന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവരെന്തോ ചെയ്യുകയായിരുന്നു. ആദ്യം അവർ തിരിഞ്ഞിട്ട് എന്നോട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു.
I said, I would like to know where a certain lady is in this ward. She said, I don't know. I said, well, I was given a number, a certain place, and I thought I'd ask first. Said, well, if you got a number, go see it. Thank you.
ഞാൻ പറഞ്ഞു, ഈ വാർഡിൽ ഇന്ന ഇന്ന ഈ ഒരു മഹിള എവിടെയാകുന്നു എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊരു നമ്പരും ഒരു സ്ഥലവും തന്നിട്ടുണ്ട്. ഞാൻ ഓർത്തു ആദ്യം നിങ്ങളോട് ചോദിക്കാമെന്ന്. അവർ പറഞ്ഞു, നിങ്ങളുടെ പക്കൽ നമ്പറുണ്ടെങ്കിൽ പോയി ചെന്ന് കാണുക. നന്ദിയുണ്ട്.
I goes down there and stood at the door of the ward and I said, is there a lady in your name so and so? No. Well, I went back and looked at my ticket. That's where it said.
ഞാൻ അവിടേക്ക് ചെന്ന് വാർഡിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇന്ന ഇന്ന പേരിൽ ഒരു മഹിള ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. ഞാൻ തിരികെ വന്ന് എന്റെ ടിക്കറ്റ് നോക്കി. അത് അവിടെ തന്നെ എന്ന് തന്നെ പറഞ്ഞിരുന്നു.
So I goes back and the lady was standing there. I said, that was the wrong number. What did you say her name was? I said, she's not on this floor. Thank you. I said, I'll go upstairs then.
അതിനാൽ ഞാൻ തിരികെ ചെന്നു. ആ മഹിള അവിടെ നിന്നിരുന്നു. ഞാൻ പറഞ്ഞു, ആ നമ്പർ തെറ്റായിരിക്കുന്നു. അവരുടെ പേരെന്താണെന്ന് നിങ്ങൾ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു, അവർ ഈ നിലയിലല്ല. ഞാൻ പറഞ്ഞു, നന്ദിയുണ്ട്. എങ്കിൽ ഞാൻ മുകളിലത്തെ നിലയിലേക്ക് പോയി നോക്കാം.
So I goes up to the next room and I went to the first there was a doctor sitting at the desk and sitting there scratching his head. I said, how do you do? He just looked up, looked down. Well, I thought I'd better leave him alone.
അങ്ങനെ ഞാൻ അടുത്ത മുറിയിലേക്ക് പോയി. ആദ്യം അവിടെ ഉണ്ടായിരുന്ന മേശയിൽ ഒരു ഡോക്ടർ തന്റെ തലയും ചൊറിഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ഞാൻ ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം? അദ്ദേഹം എന്നെ മേലെയും താഴെയും നോക്കി. ഞാൻ ഓർത്തു, അദ്ദേഹത്തെ ഒറ്റയ്ക്ക് വിട്ടേക്കുന്നതാണ് നല്ലത്.
So I went on down the row a little farther, and I found the lady at the desk, a nurse. Pardon me? She said, what do you want? And I said, is there a lady up here by a certain name? And she said, I don't know.
അങ്ങനെ ഞാൻ ആ നിരയിൽ കൂടി കുറച്ചുകൂടി മുമ്പോട്ട് പോയി. അവിടെ ഒരു നേഴ്സിനെ ഒരു മേശയിൽ കണ്ടു. ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു. ഇന്ന ഇന്ന പേരിൽ ഒരു മഹിള ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, എനിക്കറിയില്ല.
Said, maybe he's upstairs. And she said, well, then why don't you go to 321 then? I said, thank you.
ഞാൻ പറഞ്ഞു, എന്റെ പക്കൽ ഒരു മുറിയുടെ പേരുള്ളത് 321 ആകുന്നു. ഞാൻ ആ മുറിയിൽ ചെന്നു, അവിടെ ആരുമില്ലായിരുന്നു. ആ മഹിള പറഞ്ഞു, ഈ പേരിൽ ഇവിടെ ആരുമില്ല, ഒരുപക്ഷെ മുകളിലത്തെ നിലയിലായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു, എങ്കിൽ 321 നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല? ഞാൻ പറഞ്ഞു, നന്ദിയുണ്ട്.
I goes down to 321, I said, is there a lady in your name so-and-so? No. There's a lady laying there, said, she was across the room over on the other, 31. Said, thank you, lady.
ഞാൻ 321 പോയി, അല്ല 221, അല്ല 321 തന്നെ. ഇവിടെ ഇന്ന ഇന്ന പേരിൽ ഒരു മഹിളയുണ്ടോ? ഇല്ല. അവിടെ ഒരു മഹിള കിടന്നിരുന്നു. അവർ മുറിയുടെ അപ്പുറത്തായിരുന്നു. അത് 331 അപ്പുറത്തെ മുറിയിലായിരുന്നു. ഞാൻ പറഞ്ഞു, നന്ദിയുണ്ട് മഹിളെ.
I walked around, said, is ladies so and so here? No, they moved her out. She's downstairs. Oh my.
ഞാൻ അവിടെ ചെന്നിട്ട് ഇന്ന ഇന്ന പേരോട് കൂടിയ മഹിളയാണോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അവരെ താഴത്തെ നിലയിലേക്ക് മാറ്റി. അവർ താഴത്തെ നിലയിലാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു, ഓ ദൈവമേ.
I goes back downstairs again, and she they gave me the room number, and I went downstairs and I looked all. I was afraid to go to that desk again, so I looked all up and down trying to find that room number, and I look and I couldn't find it. They got little wings and things cut up in this hospital.
ഞാൻ വീണ്ടും താഴത്തെ നിലയിലേക്ക് പോയി. അവർ എനിക്ക് മുറിയുടെ നമ്പർ തന്നിരുന്നു. ഞാൻ താഴത്തെ നിലയിൽ ചെന്ന് എല്ലായിടത്തും നോക്കി. മേശയുടെ അടുക്കലേക്ക് വീണ്ടും പോകാൻ എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഈ മുറിയുടെ നമ്പർ കണ്ടുപിടിക്കുന്നതിനായി ഞാൻ മേലെയും താഴെയും എല്ലാം നോക്കി. അങ്ങനെ എനിക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് ഈ ആശുപത്രിയിൽ ചെറിയ പാർശ്വഭാഗങ്ങളും മറ്റും വേർതിരിച്ചുണ്ടായിരുന്നു.
He's walking along there, and I said, good evening, sir. Could you tell me where room number so-and-so was? He said, up this way and out that way. I said, thank you for your information.
അങ്ങനെ ഒരു ഡോക്ടർ തന്റെ കയ്യിൽ സ്റ്റീരിയോസ്കോപ്പും പുസ്തകസഞ്ചിയുമായി അവിടേക്ക് നടന്നു വന്നു. ഞാൻ ഒരിക്കലും 4 ഉയരവും 4 വീതിയുമുള്ള ഒരു മനുഷ്യനെ ഇതുപോലെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് അത് ചേർന്നിരുന്നു. അയാൾ അവിടേക്ക് നടന്നു വരികയും ഞാൻ പറഞ്ഞു, സന്ധ്യാവന്ദനം ശ്രീമാൻ, ഈ മുറിയുടെ നമ്പർ എവിടെയാണെന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, ഈ വഴി മേലോട്ട് ചെന്നിട്ട് അതുവഴി പുറത്തേക്ക് പോകുക. ഞാൻ പറഞ്ഞു, ഈ അറിയിപ്പിന് വേണ്ടി നന്ദിയുണ്ട്.
That's the truth. He said, up this way and out that way. And I said, thank you. I don't have got anywhere yet.
അതായിരുന്നു സത്യം. അദ്ദേഹം പറഞ്ഞു, ഈ വഴി മേലോട്ട് ചെന്ന് ആ വഴി പുറത്തേക്ക് പോകുക. ഞാൻ പറഞ്ഞു, നന്ദിയുണ്ട്, ഞാൻ ഇതുവരെയും ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് ഞാൻ ഓർത്തുപോയി.
I looked back, this kind of a kind looking lady standing at the desk again. I walked over to her and I said, good evening. She said, how do you do? I said, lady, I'm all confused. And I told her my story. I said, there's a lady here somewhere that's going to surgery in the morning, and she's near death. I'm a minister, and our pastor up there couldn't make his calls, and they give me this number.
ഞാൻ തിരികെ നോക്കിയപ്പോൾ ഒരുവിധം ഭയാഭാവത്തോടുകൂടിയ ഒരു മഹിള മേശയുടെ അടുക്കൽ നിൽക്കുന്നത് വീണ്ടും ഞാൻ കണ്ടു. ഞാൻ അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് അവരോട് സന്ധ്യാവന്ദനം പറഞ്ഞു. അവർ എന്നോട് എന്തൊക്കെ വിശേഷമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മഹിളെ, ഞാനാകെ കുഴപ്പത്തിലാകുന്നു. ഞാൻ എന്റെ കഥ അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ എവിടെയോ ഇന്ന് രാവിലെ ശസ്ത്രക്രിയയ്ക്കായി പോകുന്ന ഒരു മഹിളയുണ്ടായിരുന്നു. അവർ മരണത്തോടടുത്തിരിക്കുന്നു. ഞാനൊരു ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ പാസ്റ്ററിന് ഈ വിളി സന്ദർശിക്കാൻ കഴിയാതെ എനിക്ക് ഈ നമ്പർ നൽകിയിരിക്കുന്നു.
She said, just the moment, Brother Branham, I'll find out. She go, well, I thank the Lord.
അവർ പറഞ്ഞു, ഒരു നിമിഷം സഹോദരൻ ബ്രഹാം, ഞാൻ കണ്ടുപിടിച്ചു തരാം. ശരി, കർത്താവ് നിനക്ക് നന്ദിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു.
She laid down everything and walked away and got... Oh, she said, yes, Brother Branham, she is in room so-and-so to your left, right there. I said, thank you very much. I turned around and looked and I thought, that's it, letting off the steam.
അവർ മറ്റെല്ലാ കാര്യങ്ങളും അവിടെ ഇട്ടിട്ട് ഇത് നോക്കുന്നതിനായി പോയി. അവർ പറഞ്ഞു, അതെ സഹോദരൻ ബ്രഹാം, അവർ ഇന്ന ഇന്ന മുറിയിൽ നിങ്ങളുടെ ഇടത്തു ഭാഗത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി, ഞാൻ ഓർത്തു, ഇതാകുന്നു അത്, ഇത് ആവി അടിച്ചു പുറത്തു കക്കുകയാണ്.
To a place that it breaks up things. It causes people to have hard feelings when they snap them off and say things you don't mean to say.
എല്ലാവരും തന്നെ ഇതൊരു പെട്ടെന്ന് ക്ഷോഭിക്കുന്ന കാലഘട്ടമായി കൊണ്ടിരിക്കുന്നു. എല്ലാവരും സമ്മർദ്ദത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ആരുടെയും പക്കൽ സമയമില്ല. അതെല്ലാം തകർത്തു കളയുന്ന ഒരു സ്ഥാനത്തേക്ക് അതിനെ എത്തിക്കുന്നു. അത് ജനങ്ങൾക്ക് കഠിനമായ അനുഭവങ്ങൾക്കും അതിൽ നിന്നും പെട്ടെന്ന് മാറ്റിയാൽ നിങ്ങൾ പറയാൻ അർത്ഥമാക്കാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നതിനിടയാക്കുന്നു.
Everybody's guilty of it. I'm guilty, you're all guilty. We do things under pressure that we wouldn't do otherwise. So there's an excess pressure built up today.
ഇപ്പോൾ എല്ലാവരും അതിന് കുറ്റക്കാരാകുന്നു. ഞാൻ കുറ്റക്കാരനാകുന്നു. നിങ്ങൾ എല്ലാവരും കുറ്റക്കാരനാകുന്നു. നാം ഒരു സമ്മർദ്ദത്തിനടിയിലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലാത്ത പക്ഷം നാം അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അമിർതമായ സമ്മർദ്ദം ഇന്നുണ്ടാക്കപ്പെടുന്നു.
I believe, before I go any further, I might say this, I believe it's the enemy coming down and pressing. I believe it's the devil.
ഞാൻ എന്തെങ്കിലും മുമ്പോട്ട് തുടർന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഇത് പറയട്ടെ, ഇത് ശത്രു കടന്നുവന്ന് സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇത് പിശാചാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
And we know the coming of the Lord is at hand. And the Bible said in the last days that the devil would go about like a roaring lion. And if he can get you under pressure, hurrying, running over something, you will make decisions that you wouldn't make if you'd sit down and think it over.
കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്ന് നാം അറിയുന്നു. വേദപുസ്തകം പറയുന്നു, അവസാന നാളുകളിൽ സാത്താൻ അലർന്ന സിംഹം പോലെ പോകും. അവർ നിങ്ങളെ സമ്മർദ്ദത്തിനടിയിൽ വേഗം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനായി കിട്ടിയാൽ, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ ഒരിടത്തിരുന്ന് ഒരു കാര്യത്തെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നത് പോലെയുള്ളതായിരിക്കില്ല.
About 3 years ago, I was on a hunting trip, and I had an Indian guide, and I hunt real fast. That's just me, you see, more than pressure builders.
ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വേട്ടയാത്രയിലായിരുന്നു. എന്റെ വഴികാട്ടി ഒരു ഇന്ത്യക്കാരനായിരുന്നു. ഞാൻ വളരെ വേഗതയിൽ വേട്ടയാടുന്ന വ്യക്തിയാകുന്നു. അതങ്ങനെയായിട്ട് അത് ഞാൻ മാത്രമായിട്ട് ഒരു സമ്മർദ്ദം നിർമ്മിക്കുന്ന വ്യക്തിയായി നിങ്ങൾ കാണാം.
സോ ഐ വാസ് ഹണ്ടിംഗ് വിത്ത് ദി ഇന്ത്യൻ ആൻഡ് ഐ ജംപ്ഡ് ഓഫ് ദി ഹോഴ്സ് ആൻഡ് സം എൽക്ക് അപ്പ് ഓൺ ദി മൗണ്ടൻ ആൻഡ് ഐ സ്റ്റാർട്ടഡ് അറൗണ്ട് ദി ബിൻ ദി ഓൾഡ് ഇന്ത്യൻസ് അബൗട്ട് 10 ഇയേഴ്സ് ഓൾഡർ ദാൻ മീ ഹീസ് ഈസ് എ പഫ് ആൻഡ് കമിംഗ് ബിഹൈൻഡ് മീ ഐ സെഡ് കം ഓൺ ഷീഫ് കം ഓൺ.
ഞാൻ ഇന്ത്യക്കാരനുമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുതിരയുടെ മേൽ നിന്ന് ചാടിയിറങ്ങി. അവിടെ മലമുകളിലായി കുറച്ച് മാനുകൾ ഉണ്ടായിരുന്നിട്ട് ഞാൻ അവിടേക്ക് വളയാൻ തുടങ്ങി. ഈ ഇന്ത്യക്കാരന് ഏകദേശം 10 വർഷം എന്നേക്കാൾ പ്രായമുള്ളയാളായിരുന്നു. അദ്ദേഹം എന്റെ പിന്നാലെ കിതച്ചുകൊണ്ട് വന്നിരുന്നു. ഞാൻ പറഞ്ഞു, വേഗം വരൂ മുഖ്യ, വേഗം വരൂ.
I got down to a walk. Too fast. Oh my.
അദ്ദേഹം പറഞ്ഞു, വളരെ വേഗത്തിലാണ്, വളരെ വേഗത്തിലാണ്. ഞാൻ ഓർത്തു, ഓ കൊള്ളാം. ഞാൻ പറഞ്ഞു, വേഗം വന്ന് തുടങ്ങൂ. അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ കൂടുതൽ വേഗതയിലാകുന്നു. ഞാൻ വേഗത കുറച്ചുകൊണ്ട് അടുത്ത ഗിയറിലേക്ക് ഇട്ടു. വളരെ വേഗത്തിലാണ്, വളരെ വേഗത്തിലാണ്. ഞാൻ ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങി. വളരെ വേഗത്തിലാണ്. ഓ ദൈവമേ.
I said, Chief, the elk is up there. He said, him stay there, he were born there. I said, I guess that's right. He stayed there. He was born there.
ഞാൻ പറഞ്ഞു മുഖ്യ മാനുകൾ അവിടെ മേലെയായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അത് അവിടെ തന്നെ നിൽക്കും, അതവിടെയാണ് ജനിച്ചത്. ഞാൻ ഓർത്തു അത് നല്ല കാര്യമാണ്, അതവിടെ തന്നെ നിൽക്കും, അതവിടെയാണ് ജനിച്ചത്.
He said, preacher, hunt too fast. Scare all the game away. Do like Indian. Walk 'em once, look 'em nine times.
അദ്ദേഹം പറഞ്ഞു പ്രാസംഗിക നിങ്ങൾ വളരെ വേഗതയിലാണ് വേട്ട ചെയ്യുന്നത്, അതെല്ലാത്തിനെയും പേടിപ്പിച്ച് ഓടിച്ചു കളയും. എന്നിട്ട് പറഞ്ഞു ഇന്ത്യക്കാർ ചെയ്യുന്നത് പോലെ ചെയ്യുക, ഒരു വട്ടം നടന്നു ചെല്ലുക, ഒമ്പത് വട്ടം അവയെ നോക്കുക. ഏത് തരത്തിൽപ്പെട്ട ഒരു ഗിയറിലാണ് അവിടെ എത്തിച്ചേരാൻ വേണ്ടി ഇടേണ്ടിയെന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. ഞാനാണെങ്കിൽ മലമുകളിലെ കോട്ടമായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഒരു വട്ടം നടന്നിയെന്ന് നോക്കുക, പിന്നെ ഒൻപത് വട്ടം നോക്കി കാണുക, അടുത്ത പടി എടുക്കുന്നതിന് മുമ്പ് ഒമ്പത് വട്ടം എല്ലായിടത്തുമായി ചുറ്റിക്കറങ്ങി നോക്കുക. ഓ ദൈവമേ, എന്നാൽ നിങ്ങൾ നോക്കൂ, അദ്ദേഹം യാതൊരു ധൃതിയിലുമായിരുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുകയുണ്ടായി.
Precious old mother that's in glory tonight. Someone said, why don't you wear a white flower today? Meaning your mother's dead. I said, my mother's not dead. My mother's living.
എന്റെ പ്രിയമേറിയ മാതാവ് ഇപ്പോൾ ഇന്ന് രാത്രിയിൽ മഹത്വത്തിലായിരിക്കുന്നു. ആരോ പറഞ്ഞു നിങ്ങളൊരു വെള്ളപ്പൂവ് എന്തുകൊണ്ട് വെക്കുന്നില്ല, നിങ്ങളുടെ മാതാവ് മരിച്ചുപോയി എന്ന് അർത്ഥമാക്കുമല്ലോ. ഞാൻ പറഞ്ഞു എന്റെ മാതാവ് മരിച്ചിട്ടില്ല, എന്റെ മാതാവ് ജീവിച്ചിരിക്കുന്നു. പിന്നെ ഞാനൊരു ചുവന്ന പൂവ് ധരിക്കും, അപ്പോൾ ജനങ്ങൾ പറയും നിങ്ങളുടെ മാതാവ് മരിച്ചുപോയി എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് അവരെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നതിന് പകരം, കൂടുതൽ ആവി നിറച്ച് കേട്ടുന്നതിന് പകരം ഞാൻ അതെല്ലാം കൂടി വിട്ടുകളഞ്ഞു. നോക്കൂ, അവർ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്, അവൾ ക്രിസ്തുവിനോട് കൂടെയാകുന്നു. അങ്ങനെ നാം ജീവിക്കുന്നത് ഭയാശങ്കകളാൽ പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ഒരു കാലത്താണ്. നിങ്ങൾക്കറിയാമോ, ഇതിലെല്ലാം ഡോക്ടർമാർക്ക് ഒരു ഉത്തരമില്ല. കാരണം അവരും ഇതുകൊണ്ട് ശല്യപ്പെട്ടിരിക്കുകയാണ്. അവരുടെ പക്കൽ ഒരു ഉത്തരമില്ല, എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല.
He'll give you a tranquilizer. When that wears off, you're more nervous than you was in the first place. Like a drunk man taking an extra drink to get over his drunkenness. See?
നിങ്ങൾ പറഞ്ഞേക്കാം, ഓ ഡോക്ടർ, എന്റെ തലയിപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് പോലെയാകുന്നു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയും എന്റെയും നിങ്ങൾക്കും യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം നിങ്ങൾക്കൊരു ശമന ഔഷധം തരും. അതിന്റെ ശക്തി കഴിയുമ്പോൾ നിങ്ങൾ ആദ്യമായിരുന്നതിലും കൂടുതൽ ഭയാശങ്കളോടുകൂടി തീരും. അതിന് മദ്യപാനി കുറച്ചുകൂടി കുടിച്ചിട്ട് തന്റെ ലഹരി കൂട്ടുന്നത് പോലെയാകുന്നു.
God has the answer. That's what we want to talk about. They have the answer. God's got the answer. He is the answer. Christ is the answer to every problem we got. Now we're going to talk about him now.
അതുകൊണ്ട് നിങ്ങൾക്കത് കഴിയില്ല, യാതൊരു ഉത്തരവുമില്ല, അവരുടെ പക്കൽ അതില്ല. എന്നാൽ ദൈവത്തിന്റെ പക്കൽ ഉത്തരമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പക്കൽ ഒരു ഉത്തരമുണ്ട്. അവൻ തന്നെ ഉത്തരമാകുന്നു. നമുക്കുള്ള സകല പ്രശ്നത്തിന്റെയും ഉത്തരം ക്രിസ്തുവാകുന്നു. നാം ഇപ്പോൾ അവനെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ്.
Now in the Old Testament there was a time when a man could build up pressure way back there. And that was when he done something wrong.
ഇപ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ ഒരു മനുഷ്യന് സമ്മർദ്ദമുണ്ടാക്കുന്നതിന് ഒരു സമയമുണ്ടായിരുന്നു. അതവൻ എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പോഴായിരുന്നു.
If he shed innocent blood, well, then he was on the run. Because as soon as that man that he killed, or the wrong he did, that man he did the wrong to, some of his people would hunt him till he found him. And there he'd kill him. Is a tooth for a tooth and an eye for an eye. And you see, a man had no place to stop.
അവനൊരു നിരപരാധിയുടെ രക്തം ചൊരിഞ്ഞാൽ പിന്നെ അവനൊരു ഓട്ടത്തിലാണ്. കാരണം അവൻ കൊന്നുകളഞ്ഞ മനുഷ്യൻ അല്ലെങ്കിൽ അവൻ ചെയ്ത കുറ്റത്തിന് ശേഷം അത് ചെയ്തിരിക്കുന്ന മനുഷ്യന്റെ കുറച്ചാളുകൾ അവനെ കണ്ടുകിട്ടുന്നതുവരെ അവന്റെ പിന്നാലെയായിട്ട് പിന്നെ അവനെ അവർ കൊന്നുകളയും. അത് പല്ലിന് പകരം പല്ലും കണ്ണിന് പകരം കണ്ണുമായിരുന്നു. പിന്നെ ആ മനുഷ്യന് നിൽക്കുന്നതിന് ഒരു സ്ഥലവുമില്ലായിരുന്നു.
But he had to take off, because just as soon as he did this, then the relatives of this man, or woman, whoever it was, they started hunting him. And when they found him, it was tooth for tooth and eye for eye. That's the way they lived.
അവൻ അബദ്ധവശാൽ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ തന്നെയും തീർച്ചയായും അവന്റെ ജനങ്ങൾ അത് വിശ്വസിക്കുകയില്ല. അവൻ ഓടിപ്പോകേണ്ടിയിരിക്കുന്നു. കാരണം അവനത് ചെയ്തു കഴിയുന്ന ഉടനെ തന്നെ ഈ മനുഷ്യന്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ ആരുടെ ആയാലും ബന്ധുക്കൾ അവനെ തേടി അവന്റെ പിന്നാലെ വന്നിരിക്കും. അവർ അവനെ കണ്ടുകിട്ടിയാൽ പിന്നെ അത് പല്ലിന് പല്ലും കണ്ണിന് പകരം കണ്ണുമായിരിക്കും. അപ്രകാരമാണ് അവർ ജീവിച്ചിരുന്നത്.
A very type of today. I think that's what's causing so much pressure. We're on the run.
അങ്ങനെ അവൻ നിൽക്കാൻ ഒരിടവുമില്ല. അവൻ ഓടിപ്പോകുന്നവനാകുന്നു. എന്ത് ചെയ്യണമെന്ന് അവൻ അറിയാതെ അവൻ ഓട്ടത്തിലാകുന്നു. അത് ഇന്നത്തെ ഒരു മാതൃകയാകുന്നു. അതാണ് ഇന്ന് കൂടുതൽ സമ്മർദ്ദത്തിന് കാരണമാകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നാം ഓട്ടത്തിലായിരിക്കുന്നു.
Such man of the world, knowing they're wrong, knowing the coming of the Lord is at hand, and the pressure's building up, and they're on the run.
ലോകത്തിന് സംഭവിച്ചിരിക്കുന്ന കാര്യവും അതാകുന്നു. അവർ തെറ്റാണെന്നവർ അറിയുന്നു. കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്നറിയുകയും സമ്മർദ്ദം കൂടാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അതിനെ അവർ അങ്ങനെ അവർ ഓട്ടത്തിലാകുന്നു. വഴിവീട്ടിലും ചീട്ടുകളി കേന്ദ്രങ്ങളിലും ആഡംബരവും പാപവും ദുഷിച്ച അഴികളും എന്തുമായിട്ട് തുറന്നുവിട്ടിരിക്കുന്നു. ടെലിവിഷൻ ശ്രദ്ധിക്കുക, വൃത്തികെട്ട തമാശകളും അങ്ങനെ എന്തും തുറന്നുവിട്ടിരിക്കുന്നു. അവർ ഓട്ടത്തിലാകുന്നു. എന്തോ സംഭവിക്കാൻ പോകുകയാണ്, അവർക്കതറിയാം. അതിനാൽ അവർ സ്വയം മരണത്തിനായി മദ്യപിക്കുകയും സുഖലോലുപങ്ങളും എല്ലാമായിട്ട് ഓട്ടത്തിലായിരിക്കുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നവർ അറിയുന്നു. ലോകം അതിനെക്കുറിച്ച് പറയുന്നു. എന്തോ സംഭവിക്കാൻ പോകുകയാണെന്ന് നാം അറിയുന്നു. സുപ്രഭാതത്തിന് മുമ്പ് ഈ ലോകം പൊട്ടിത്തെറിച്ചെന്നിരിക്കാം. എല്ലാ രാജ്യങ്ങളും സംഘർഷത്തിലായിരിക്കുന്നു. എന്തുകൊണ്ടാണ്?
One time I was in Africa and I was watching a sheep feeding as a lamb or middle grown sheep, and the little fellow was eating very peaceful, and all at once he got restless.
ഒരു വട്ടം ഞാൻ ആഫ്രിക്കയിലായിരുന്നപ്പോൾ ആടുകളെ മേയ്ക്കുന്ന ശ്രദ്ധിക്കുകയായിരുന്നു. അതൊരു കുഞ്ഞാടായിരുന്നു. ഒരു പകുതി വളർച്ചയെത്തിയ ആട്ടിൻകുട്ടിയായിരുന്നു. അത് വളരെ സമാധാനത്തോടെ തിന്നുകയായിരുന്നു. പെട്ടെന്ന് അത് അസ്വസ്ഥതയിലായി. ഈ ആട്ടിൻകുട്ടി ഒരു വട്ടം തിന്നും, പിന്നെ ചുറ്റുമായി ഒന്ന് നോക്കും, പിന്നെ ഒരു വട്ടം തിന്നും. അത് സമാധാനത്തോടുകൂടി അവസ്ഥയിലായിരിക്കുമ്പോഴും ഞാൻ അതിനെ ശ്രദ്ധിക്കുകയായിരുന്നു. അത് വളരെ ശാന്തമായി കാണപ്പെട്ടിരുന്നു.
Look at that little fellow. The shepherd that had been watching him had gone to the kraal. Back native colored.
ഞാൻ ഓർത്തു, അതിനവിടെ സമാധാനം ഉണ്ടായിരിക്കുന്നില്ലേ? ഈ കുഞ്ഞാടിനെ നോക്കൂ. അതിന് മേയിച്ചിരുന്ന ആട്ടിടയൻ ചുറ്റുമുള്ള മതിലുള്ള സ്ഥലത്തേക്ക് തിരികെ പോയിരുന്നു. അവർ കറുത്ത വർഗക്കാരായ നാട്ടുകാരായിരുന്നു.
And watch this little fellow. That's why he got nervous. I thought, what's the matter with that little guy?
അങ്ങനെ ഞാൻ ഈ കുഞ്ഞാടിനെ നോക്കിയായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം അത് വീണ്ടും ഭയാശങ്കയിലായി. എന്താണ് കാര്യമെന്ന് ഞാൻ ഓർത്തു. ഞാൻ ദൂരദർശനിൽ കൂടി അതിനെ നോക്കി. അങ്ങനെ അത് അത്രയും ഭയാശങ്കയിലായി തീർന്നു. അതിങ്ങോട്ട് നോക്കും, പിന്നെ അങ്ങോട്ട് നോക്കും, പിന്നെ അത് കരയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നതിന് അറിയില്ല. ഈ ആട്ടിൻകുട്ടിക്ക് പെട്ടെന്ന് ഇത്രയും ഇളക്കി മറിക്കലിനിടയാകാൻ എന്ത് പറ്റി എന്ന് ഞാൻ ഓർത്തു.
Now he was in a little pasture field. But way over behind there I noticed something raise up and let down again. About a half a mile from him. Hid good in the weeds. A line slipping up.
ഇപ്പോൾ ഈ ആട്ടിൻകുട്ടി ഒരു ചെറിയ പച്ചപ്പുൽപ്പുറത്തായിരുന്നു. എന്നാൽ അതിന് പിന്നിലായി കുറെ ദൂരെ, ഏകദേശം അര മൈൽ ദൂരത്തായി എന്തോ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കുറ്റിച്ചെടികൾക്കിടയിൽ കൂടി നന്നായി മറഞ്ഞുകൊണ്ട് ഒരു സിംഹം വഴുതി വഴുതി വരികയായിരുന്നു.
And he had to get quick now to get him before the shepherd got him out of the way.
ഈ കുഞ്ഞാട്ടിൻ കുട്ടി അതിന്റെ ഉള്ളിൽ എന്തോ ഒരു ചെറിയ കാര്യം പൊങ്ങി വരാൻ തുടങ്ങിയിട്ട് എവിടെയോ അപകടം ഉണ്ടായിരിക്കുന്നുവെന്ന് അത് അറിഞ്ഞിരുന്നു. അതിനത് കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ സിംഹം ചെമ്മരിയാടിന്റെ മണം പിടിച്ചിട്ട് ആട്ടിടയൻ അതിനെ ആ വഴിയിൽ നിന്നും എടുത്തു മാറ്റുന്നതിന് മുമ്പ് സിംഹത്തിന് അതിനെ പെട്ടെന്ന് പിടിക്കേണ്ടിയിരിക്കുന്നു.
So then watching him, tension had built, and in the distance this lion was slipping up. Real easy. Yet the sheep couldn't see the lion, but there's just something inside of him that told him that danger was at hand.
അങ്ങനെ അതിനെ ശ്രദ്ധിച്ചപ്പോൾ ക്ഷോഭം കടന്നുകൂടാൻ തുടങ്ങിയിരുന്നു. അത്രയും ദൂരത്തിൽ സിംഹം ഒട്ടും പ്രയാസമില്ലാതെ കടന്നു വന്നുകൊണ്ടിരുന്നു. എന്നിട്ടും ആട്ടിൻകുട്ടിക്ക് സിംഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അതിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് അതിനോട് അപകടം സമീപിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു.
That's the way it is today. That there's something inside of people that lets them know something is fixing to happen. We know it.
അപ്രകാരം തന്നെ ഇന്നുമാകുന്നു. ജനങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു കാര്യമുണ്ടായിട്ട് അതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നവർ അറിയുന്നു. നമുക്കതറിയാം.
The Christian knows it. The world knows it. The drunkard knows it. The gambler knows it. The businessman, the governments, the UN. All of them know that something sticks to happen. It's built a tension.
ക്രിസ്ത്യാനിക്ക് അതറിയാം. ലോകം അതറിയുന്നു. മദ്യപാനി അതറിയുന്നു. ചീട്ടുകളിക്കാരൻ അതറിയുന്നു. വ്യവസായക്കാരനും സർക്കാരും ഐക്യരാഷ്ട്രവും അവരെല്ലാം എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് അറിയുന്നു. അത് ഒരു പെട്ടെന്നുള്ള ക്ഷോഭത്തെ ഉണ്ടാക്കുന്നു.
Women, mothers, just one cigarette after another. I watch them come to the school. They drive through our lane there. I have to watch my kids and my dog.
സ്ത്രീകളും മാതാക്കളും ഒരു സിഗരറ്റിന് ശേഷം വേറൊന്ന് വലിക്കുന്നു. അവർ സ്കൂളിലേക്ക് വരുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങളുടെ വഴിയിൽ കൂടിയാണ് അവർ വണ്ടി ഓടിച്ചു വരുന്നത്. എനിക്ക് കുഞ്ഞുങ്ങളെയും എന്റെ നായയെയും ശ്രദ്ധിക്കേണ്ടിയിരുന്നു.
On a 20 miles zone, 70 miles an hour. Women taking their children to school. Cigarette in her hand, hanging out one door, fussing with her kids and down there and squeak the brakes in, or the wheels in her leg. Cars on the street and here they come back again.
ഒരു 20 മൈൽ മേഖലയിൽ 70 മണിക്കൂർ വേഗതയിൽ സ്ത്രീകൾ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ വന്നിരുന്നു. അവരുടെ കയ്യിൽ സിഗരറ്റുമായി വാതിലിൽ കൈ തൂക്കിയിട്ട് കുഞ്ഞുങ്ങളുമായി വഴക്കിട്ടും കൊണ്ട് അവിടെ വണ്ടിയുടെ ബ്രേക്ക് അമർത്തി ചവിട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ചക്രങ്ങൾ തിരിച്ചുകൊണ്ട് വഴിയിൽ തന്നെ ചാടുകൾ ഇട്ടുകൊണ്ട് അത് വരും. വീണ്ടും അതാ അവർ തിരികെ വരുന്നു.
What's the matter? Certain television program on maybe comes on she wanted to see.
അതിന്റെ വേഗതയിലുള്ള പോക്കിൽ നാലോ അഞ്ചോ കൊച്ചുകുട്ടികളെ കഴിഞ്ഞ ദിവസം വഴിയിൽ നിന്ന് തന്നെ തെറിപ്പിച്ചു കളഞ്ഞത് ഞാൻ കണ്ടിരുന്നു. അതേതോ ഒരു ക്ഷോഭം പിടിച്ച തള്ളയായിരുന്നു. അവർ എവിടെയാണ് പോകുന്നത്? എന്താണ് കാര്യം? ഏതോ ടെലിവിഷൻ പരിപാടി ഉണ്ടായിട്ട് അല്ലെങ്കിൽ അത് വരുന്നത് അവർക്ക് കാണുന്നതിന് വേണ്ടിയാകുന്നു.
But that's it. Tension. There's something causing it. They used to didn't do that. Something's approaching. Death and destruction is on its road here. It isn't very far away. Something is approaching.
എന്നാൽ ഇതാകുന്നു സംഘർഷാവസ്ഥ. എന്തോ അതിന് കാരണമാക്കിയിരുന്നു. അവർ അത് ചെയ്യാറുണ്ടായിരുന്നില്ല. എന്തോ വന്നുകൊണ്ടിരുന്നു. മരണവും നാശവും അതിന്റെ വഴിയിലായിരിക്കുന്നു. അതധികം ദൂരത്തല്ല, എന്തോ സമീപിച്ചുകൊണ്ടിരിക്കുന്നു.
Now, in the Old Testament, God seeing that some of this trouble was accidentally done. So if you're innocent and not guilty, God makes a way for you.
പഴയ നിയമത്തിൽ ഇതുപോലെയുള്ള ചില കുഴപ്പങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിച്ചിരുന്നത് ദൈവം കണ്ടിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരനല്ലാതെ നിരപരാധിയാണെങ്കിൽ ദൈവം നിങ്ങൾക്കായി ഒരു വഴി ഒരുക്കുന്നു.
Now, if a man killed a man just deliberately premeditated, he was lost. He could not come to this place. But if he did it accidentally, he didn't mean to do it, then there was a city of refuge. One was at Ramoth-Gilead, and four places, I think, Joshua placed these cities of refuge.
ഇപ്പോൾ ഒരു മനുഷ്യൻ മനഃപൂർവ്വം മുൻകൂട്ടി ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ അവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ ഈ സ്ഥലത്ത് വരാൻ കഴിയുകയില്ല. എന്നാൽ അവൻ അപ്രതീക്ഷിതമായി അവനത് ചെയ്യാൻ അർത്ഥമാക്കിയിരുന്നില്ല എങ്കിൽ അവിടെ ഒരു സങ്കേത നഗരമുണ്ടായിരുന്നു. അവയിൽ ഒന്ന് രാമോത് ഗിലെയാദിലായിരുന്നു. കൂടാതെ നാല് സങ്കേത നഗരങ്ങൾ യോശുവ സ്ഥാപിച്ചിരുന്നതായി ഞാൻ കരുതുന്നു.
Now, the people could come to this city of refuge if accidentally he'd done something wrong. He didn't mean to. He would come to the city of refuge and go to the gate. The gatekeeper would ask him why he's coming. What was his idea of coming?
ഇപ്പോൾ അപ്രതീക്ഷിതമായി എന്തെങ്കിലും തെറ്റ് ചെയ്ത ജനങ്ങൾക്ക് ഈ സങ്കേത നഗരത്തിൽ കടന്നു വരാൻ കഴിയുമായിരുന്നു. അവനത് ചെയ്യാൻ അർത്ഥമാക്കിയിരുന്നില്ല. അവൻ ഈ സങ്കേത നഗരത്തിൽ കടന്നു വന്ന് വാതിൽക്കലേക്ക് പോകും. വാതിൽ കാവൽക്കാരൻ അവന്റെ ഉദ്ദേശം, അവനോട് എന്തുകൊണ്ട് അവൻ വരുന്നുവെന്നും അവന്റെ ഉദ്ദേശം എന്താണെന്നും ചോദിക്കും.
Then his case was pleaded. And when his case was pleaded at the gate, and the man be found innocent, he did it not willfully, then the man was taken into the city as a place of refuge. Then the enemy could not get him.
അതിനുശേഷം അവന്റെ കേസ് വിചാരണയ്ക്കെടുക്കും. അങ്ങനെ നഗരവാതിൽക്കൽ അവന്റെ കേസ് വാദിക്കപ്പെടുകയും ആ മനുഷ്യൻ നിരപരാധിയാണെന്ന് കണ്ടുപിടിക്കപ്പെടുകയും, അതായത് ആ മനുഷ്യൻ അറിഞ്ഞുകൊണ്ടത് ചെയ്തിരുന്നില്ല, അപ്പോൾ അവനെ സങ്കേത നഗരത്തിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ശത്രുവിന് അവനെ പിടിക്കാൻ കഴിയില്ല.
His enemy had the privilege and right to drag him from that altar and kill him. Yes, sir. Because he was guilty premeditated. And he had to be punished.
എന്നാൽ അവൻ കള്ളം പറയുകയും തെറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് സങ്കേത നഗരത്തിൽ വന്നാൽ അവൻ വേദിയുടെ കൊമ്പുകളെ പിടിച്ചിരുന്നാലും ശത്രുവിന് അവനെ വേദിയിൽ നിന്നും വലിച്ചഴിച്ചു കൊണ്ടുപോയി കൊന്നുകളയുന്നതിനുള്ള അവകാശമുണ്ട്. അതേ ശ്രീമാൻ, കാരണം അവൻ കുറ്റവാളിയും മുൻകരുതി ചെയ്തിട്ടുള്ളതുമായിരുന്നതിനാൽ അവൻ ശിക്ഷിക്കപ്പെട്ടിരിക്കണം.
Now, there was something went with that. Of course that man would be nervous. My, maybe a dozen men behind you, somewhere, every rock, every hill, every bush, the enemy, somebody was standing ready for him. He was nervous.
എന്തോ അതോടൊപ്പം ഒരു കാര്യമുണ്ടായിരുന്നു. കാരണം ആ മനുഷ്യൻ തീർച്ചയായും ഭയാശങ്കയുള്ളാകും. ഒരുപക്ഷെ ഒരു ഡസൻ ആൾക്കാർ അവന്റെ പിന്നിലായിരിക്കും. എവിടെയെങ്കിലും എല്ലാ പാറകൾക്കും എല്ലാ മലകളിലും എല്ലാ കുറ്റിക്കാട്ടിലും ഈ ശത്രു അവനെ പിടിക്കാനായി തയ്യാറായിട്ട് നിൽപ്പുണ്ടായിരിക്കും. അവൻ
ഭയാശങ്കകളിലായിരിക്കും.
അതിനുശേഷം ഒരുവട്ടം അവൻ ഈ നഗരത്തിലായി കഴിഞ്ഞാൽ അവന് സമ്മർദ്ദം ഒഴിവാക്കാൻ കഴിയും. അവൻ സുരക്ഷിതനാകും. അവന് കുഴപ്പമില്ലായിരിക്കും. കാരണം അവനു വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സ്ഥാനമുണ്ടായിരിക്കുന്നു.
God's provided way for that innocent man not to be slain, but could be exempted from the slaying because he did it accidentally.
ആ നിരപരാധിയായ മനുഷ്യൻ കൊല്ലപ്പെടാതെ കൊലയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതിന് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വഴി അവനുണ്ടായിരുന്നു. കാരണം അത് അപ്രതീക്ഷിതമായി ചെയ്ത കാര്യമായിരുന്നു.
Now, if he didn't mean to do it, now if he meant to do it, well, he had to stand the circumstances. But there's no chance for him. If he did it willfully,
അതിപ്പോൾ അവൻ മനഃപൂർവ്വമായി ചെയ്തതുകൊണ്ടായിരുന്നില്ല. എന്നാൽ അവനത് ചെയ്യുന്നതിന് അർത്ഥമാക്കിയിരുന്നെങ്കിൽ അവന് പരിസ്ഥിതികൾക്കനുസരിച്ച് നിൽക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ മനഃപൂർവ്വമാണെങ്കിൽ അവന് യാതൊരവസരവും ഉണ്ടാകില്ല.
And there's two classes of people today. May I say this? There's men and women in the world today, Brother Ruddle, that really don't want to do these things they're doing.
ഇന്ന് രണ്ടു തരത്തിൽപ്പെട്ട ആളുകളാണുള്ളത്. ഞാനിത് പറഞ്ഞുകൊള്ളട്ടെ, ഇന്നത്തെ ലോകത്തിൽ പുരുഷനും സ്ത്രീയും, സഹോദരൻ റൂഡൽ, അവർ ഈ ചെയ്യുന്ന കാര്യങ്ങളെ വാസ്തവമായും ചെയ്യാൻ ആഗ്രഹിക്കാത്തവരായിട്ടുണ്ട്.
There's men and women in the world today that don't want to sin. I feel sorry for them. They don't want to do anything wrong. But they do it. They're drove to it.
ഇന്ന് ലോകത്തിൽ പുരുഷനും സ്ത്രീയും പാപം ചെയ്യാൻ ആഗ്രഹിക്കാത്തവരായിട്ടുണ്ട്. എനിക്ക് അവരോട് സഹതാപം തോന്നാറുണ്ട്. അവർ ഒരു തെറ്റും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവർ ചെയ്തു പോകുന്നു. അവർ അതിലേക്ക് കൂട്ടമായി നിർബന്ധിക്കപ്പെടുന്നു.
Now there's a place for that person that wants to do right. There's a place to let off that pressure. It's true. But there's some that doesn't care.
എന്നാൽ ശരിയായ കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഒരു സ്ഥലം തയ്യാറാക്കിയതുണ്ട്. സമ്മർദ്ദം ഒഴിവാക്കാൻ ഒരു സ്ഥലമുണ്ട്. ഇത് സത്യമാണ്. എന്നാൽ ഇതിനെ കാര്യമാക്കാതെ മറ്റൊരു കൂട്ടമുണ്ട്.
The other day, a brother, Hickerson, got me a pass from the warden of the federal prison in LaGrange, Kentucky, to go in and go fishing. And I met a colored boy back there from Louisville.
കഴിഞ്ഞ ദിവസം സഹോദരൻ ഹിക്കേഴ്സൺ സംസ്ഥാന ജയിലിന്റെ മേൽനോട്ടക്കാരിൽ നിന്നും, അത് ലാഗ്രഞ്ചയിലെ കെൻഡിക്കുയിലായിരുന്നു, ആ കടത്ത് കടന്ന് മീൻ പിടിക്കുന്നതിന് അനുവാദം വാങ്ങിത്തന്നിരുന്നു. അവിടെ ഞാൻ ലൂയിവിലയിൽ നിന്നുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരനായി പയ്യനെ കണ്ടിരുന്നു.
Intelligent man like you, what are you doing in here? He said, well, said Reverend, here's what it was. Said, it's nobody's fault but mine. Said, I once belonged to the Lord. His name is Bishop. He said, they call me Holy Bishop because I serve the Lord.
അവൻ കാഴ്ചയ്ക്ക് മിടുക്കനായ നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, റെവറൻഡ്, അതായത് എന്താകുന്നു എന്ന് വെച്ചാൽ ഇപ്രകാരമാകുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് മറ്റാരുടെയും കുറ്റമായിരുന്നില്ല, എന്നാൽ എന്റെ കുറ്റമാകുന്നു. ഒരിക്കൽ ഞാൻ കർത്താവിന്റെ ആയിരുന്നു. അവന്റെ പേര് ബിഷപ്പ് എന്നായിരുന്നു. അവർ പറഞ്ഞു, എല്ലാവരും എന്നെ ഹോളി ബിഷപ്പ് എന്ന് വിളിച്ചിരുന്നു, കാരണം ഞാൻ കർത്താവിനെ സേവിച്ചിരുന്നു.
He said, me and my wife, we have got a little girl. And said, one time I just couldn't stand it, so I just went with the world. Went away from the Lord. Said I had a Christian father and mother.
അദ്ദേഹം പറഞ്ഞു, ഞാനും എന്റെ ഭാര്യയും, ഞങ്ങൾക്കൊരു മകളുണ്ടായിരുന്നു. ഒരുവട്ടം എനിക്ക് ഒട്ടും നിൽക്കാൻ കഴിയാതായപ്പോൾ ഞാൻ ലോകത്തോടൊപ്പം പോവുകയും കർത്താവിൽ നിന്നും ദൂരത്താകുകയും ചെയ്തു. എന്റെ മാതാവും പിതാവും ക്രിസ്ത്യാനികളായിരുന്നു.
And so I served 4 years overseas in Korea. How many battles is in? Citations and things. He said, but out there the thing we done is just go to dances and so forth. I got mixed with the wrong crowd.
ഞാൻ വിദേശത്തായി കൊറിയയിൽ 4 വർഷം ജോലി ചെയ്തിരുന്നു. വളരെയധികം പോരാട്ടങ്ങളും അഭയങ്ങളും മറ്റും തേടിയിരുന്നു, നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ അവിടെ ഞങ്ങൾ ചെയ്തിരുന്നത് ഡാൻസിനും മറ്റു കാര്യങ്ങൾക്കും പോവുകയായിരുന്നു. അങ്ങനെ ഞാനൊരു തെറ്റായ കൂട്ടുകെട്ടിൽ അകപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു.
Bishop, we want to go to Quaker Maid and get some groceries. Will you run us up there? Said, my wife just called me to dinner. And I said, she called me in there, said, honey, don't you go with them. There's no good in them guys. We got to get away from them, get back to church again.
ഒരു ദിവസം രണ്ടുപേർ വന്നിട്ട് പറഞ്ഞു, ബിഷപ്പ്, ഞങ്ങൾക്ക് ക്വാക്കർമാർഡിലെ കുറച്ച് പലചരക്ക് വാങ്ങിക്കാനുണ്ട്, ഞങ്ങളെ അവിടെ വരെ ഒന്ന് കൊണ്ടുവിടുമോ? ഞാൻ പറഞ്ഞു, ഭാര്യ എന്നെ ഇപ്പോൾ ആഹാരത്തിന് വിളിച്ചതേയുള്ളൂ. എന്നിട്ട് പറഞ്ഞു, എന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട്, പ്രിയനെ, അവരോടൊപ്പം പോകരുത്, അവരിൽ ആരും തന്നെ നല്ല ഗുണമുള്ളവരല്ല, നമുക്ക് അവരിൽ നിന്ന് മാറി തിരികെ വീണ്ടും പള്ളിയിൽ പോയിരിക്കണം.
They said, I'll let them have my car. I said, don't you do it. They'll tear it to pieces. I said, run them up there and I'll come back then.
ഞാൻ പറഞ്ഞു, ശരി തന്നെ, എനിക്ക് അവരോടൊപ്പം പോകുന്നത് ഇഷ്ടമല്ല, എന്നാൽ അവർക്ക് കുറച്ച് പലചരക്ക് വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കവരെ കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് എന്റെ വണ്ടി അവർ ഉപയോഗിച്ചുകൊള്ളട്ടെ. അവൾ പറഞ്ഞു, നീ ഒരിക്കലും അത് ചെയ്യരുത്, അവർ വണ്ടി നശിപ്പിച്ചു കളയും, അവരെ കൊണ്ടുവിട്ടിട്ട് തിരികെ വരിക എന്ന് പറഞ്ഞു.
Said, I run him up there and stopped in the parking lot. Said, I was sitting there waiting, and all at once the alarms went off and everything, and here come these boys, each with pistols in their hand.
അവൻ പറഞ്ഞു, ഞാൻ അവരെ കൊണ്ടുവിട്ടിട്ട് പാർക്കിംഗിൽ വണ്ടി നിർത്തി. എന്നിട്ട് അവരെ കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു ആപൽ സൂചനയുടെ മണിയടിക്കുകയും അങ്ങനെ എല്ലാമായിട്ട് അവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ തോക്കുമായിട്ട് തിരികെ അവർ അവിടേക്ക് എത്തി.
And I shut the door. I said, you're not getting in here. And one of them whacked him across the head. And jerked him back up, throw this gun, and said, you're not taking me. Throw the gun and said, if you don't want a hole through you, and we'll throw you out here, take off.
ഞാൻ വാതിലടച്ചു കളഞ്ഞു എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയില്ല. അവരിലൊരാൾ അവന്റെ തലയിൽ ശക്തിയെ അടിച്ചിട്ട് അവനെ പിന്നിലേക്ക് പിടിച്ചുകൊണ്ട് തോക്ക് അവന്റെ നേരെ എറിഞ്ഞിട്ട് നീ ഞങ്ങളെ കൊണ്ടുപോകുകയില്ല എന്നിട്ട് ചോദിച്ചു. അവർ തോക്കകത്തേക്ക് എടുത്തിട്ടിട്ട് പറഞ്ഞു, നിന്റെ തലയിൽ കൂടി ഒരു കുഴുത്ത വീഴണ്ട എങ്കിൽ നിന്നെ പുറത്തെടുത്ത് കളഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എടുത്തു
കൊണ്ടുപോകും. You boys tell him that I was free. I didn't mean this. I was sitting here, I'm an innocent party, and by that time the police had him.
ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല, നിങ്ങൾ പിടിക്കപ്പെടാൻ പോകുകയാണ്, ഞാൻ ഇതിൽ സ്വതന്ത്രനാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കുക. ഞാനിത് അർത്ഥമാക്കിയിരുന്നില്ല, ഞാൻ അവിടെ കാത്തിരിക്കുകയായിരുന്നു, ഇതിൽ ഞാൻ നിരപരാധിയാണ്. അപ്പോഴേക്കും പോലീസുകാർ എത്തിക്കഴിഞ്ഞിരുന്നു.
They pleaded the case. He said, I first thought evil of the prosecutor because he said, here's the questions he said. Is this your car? He said, yes, sir, but he said, answer my questions. Oh, brother, the devil has a way of doing it.
അവർ കേസ് വിചാരണയ്ക്കിട്ടു. അവൻ പറഞ്ഞു, ആദ്യം ഞാൻ കേസ് നടത്തുന്നവരെ കുറിച്ച് തെറ്റായി വിചാരിച്ചിരുന്നു. കാരണം അവൻ പറഞ്ഞു, അയാൾ ചോദ്യം ചെയ്തത് ഇപ്രകാരമായിരുന്നു, ഇത് നിന്റെ വണ്ടിയാണോ? ഞാൻ പറഞ്ഞു, അതെ ശ്രീമാൻ. എന്നാൽ ഞാൻ, അയാൾ പറഞ്ഞു, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഓ സഹോദര, പിശാചിന് അത് ചെയ്യുന്നതിന് ഒരു വഴിയുണ്ട്.
Said, is this your car? He said, yes, sir. Is that your license number? Yes, sir. He said, was you up there in that lot? He said, well, I'll tell you. He said, answer my questions. He said, yes, sir. He said, there you are. And on circumstantial evidence, they give him 10 years. Sent to other boys for life.
അയാൾ പറഞ്ഞു, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഇത് നിങ്ങളുടെ വാഹനമാണോ? അതെ ശ്രീമാൻ. ഇത് നിങ്ങളുടെ ലൈസൻസ് നമ്പറാണോ? അതെ ശ്രീമാൻ. ആ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ? അവൻ പറഞ്ഞു, അത് ഞാൻ പറയാം. അയാൾ പറഞ്ഞു, എന്റെ ചോദ്യത്തിന് ഉത്തരം മാത്രം പറയുക. അവൻ പറഞ്ഞു, അതെ ശ്രീമാൻ. അയാൾ പറഞ്ഞു, അവിടെയാണ് നിങ്ങൾ. അങ്ങനെ പരിതസ്ഥിതികൾക്കനുസരിച്ചുള്ള തെളിവ് പ്രകാരം അവന് 10 വർഷം തടവും മറ്റുള്ളവർക്ക് ജീവപര്യന്തം തടവും ശിക്ഷ വിധിച്ചു.
Now, he said, see, brother, I just got in the wrong crowd. It's nobody to blame but me. And that's right. He's got 10 years to let off the pressure him.
അവൻ പറഞ്ഞു, നോക്കൂ സഹോദര, ഞാൻ തെറ്റായ ഒരു കൂട്ടുകെട്ടിൽ അകപ്പെട്ടുപോയി. ഇതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കഴിയില്ല. എന്നാൽ ഞാൻ തന്നെ കുറ്റക്കാരനാകുന്നു. അത് ശരിയാണ്. ഇപ്പോൾ അവന് ആ സമ്മർദ്ദം ഒഴിവാക്കാൻ 10 വർഷങ്ങൾ വേണ്ടിയിരുന്നു.
I prayed for him, Brother Wood, there and I was sitting out on the water and took the boy by the hand and prayed for him out on the water that God would give him a parole. And I'm still praying for him that God will.
ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. സഹോദരൻ വുഡും ഞാനും വെള്ളത്തിനരികെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ അവനെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ദൈവം അവന് പ്രതിജ്ഞയാലുള്ള തടവുമോചനം നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാനിപ്പോഴും ദൈവം അത് അനുവദിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. എന്താകുന്നു അത്? സമ്മർദ്ദം, നിരപരാധി. ഒരു നിരപരാധിയായ മനുഷ്യൻ, ഇപ്പോൾ ആ മനുഷ്യന് ഒരു അവസരം ലഭിച്ചിരിക്കണം.
Now, if you want to do right, I'm so glad tonight to tell you that there is a city of refuge. That's Jesus Christ. If you don't want to do wrong, the enemy's after you, then there's a way of escape, and that escape is Jesus Christ.
ഇപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കൊരു സങ്കേത നഗരമുണ്ട് എന്ന് പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അത് യേശു ക്രിസ്തുവാകുന്നു. നിങ്ങൾ തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാതെ ശത്രു നിങ്ങളുടെ പിന്നിലായിരിക്കുന്നെങ്കിൽ രക്ഷപ്പെടുന്നതിനൊരു വഴിയുണ്ട്. ആ വഴി എന്നത് യേശു ക്രിസ്തുവാകുന്നു.
There's a place where you can come and let off the steam. But if you love the sin and you don't want God, then the enemy is going to overtake you somewhere. You can't come to Christ because you don't want to.
നിങ്ങളുടെ ആവിയെ തുറന്നുവിടാൻ ഒരു സ്ഥലമുണ്ട്. എന്നാൽ നിങ്ങൾ പാപത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആഗ്രഹിക്കാതെയും ഇരിക്കുകയാണെങ്കിൽ ശത്രു നിങ്ങളെ എവിടെയെങ്കിലും മുന്നേറ്റിക്കളയാൻ പോകുകയാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിലേക്ക് പിന്നെ വരാൻ കഴിയുകയില്ല. കാരണം നിങ്ങൾ അതിനാഗ്രഹിക്കുന്നില്ല.
And when this man comes to Christ, this place of refuge, when the man come in the Old Testament, the first thing, he had to come upon his own free will. And that's why you have to come to Christ.
അങ്ങനെ ഈ വ്യക്തി ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അത് ഈ സങ്കേതസ്ഥാനമാകുന്നു. പഴയ നിയമത്തിൽ ഒരു വ്യക്തി വരുമ്പോൾ ആദ്യത്തെ കാര്യമെന്നത് ആ വ്യക്തി തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കടന്നു വരണം എന്നുള്ളതാണ്. അപ്രകാരമാണ് നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരേണ്ടത്.
Another thing, you must be satisfied while you're there. You can't hang around every day crying, I'd like to get out of here, I'd like to get out of here. They'd punch you out. You must willfully want to stay. It must be that you must want to stay in that city.
മറ്റൊരു കാര്യം എന്നത് നിങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് സന്തുഷ്ടമായിരിക്കണം എന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും അവിടെ ചുറ്റി നടന്നുകൊണ്ട് എനിക്കിവിടെ നിന്നും പുറത്താകണം, എനിക്കിവിടെ നിന്നും പുറത്താകണം എന്ന് കരയാൻ പറ്റുകയില്ല. അവർ നിങ്ങളെ പുറത്താക്കിക്കളയും. നിങ്ങൾ ഇഷ്ടപ്രകാരം അവിടെ താമസിക്കാൻ ആഗ്രഹിച്ചിരിക്കണം. അതിപ്രകാരമായിട്ട് നിങ്ങൾ ആ നഗരത്തിൽ താമസിച്ചിരിക്കണം എന്നത് ആവശ്യമാകുന്നു.
And when you come to Christ, you can't look back to the world. The Bible said he that puts his hand on the plow and turns to look back is not worthy of plowing.
നിങ്ങൾ ക്രിസ്തുവിൽ വന്ന് കഴിയുമ്പോൾ ലോകത്തിലേക്ക് തിരികെ നോക്കാൻ കഴിയില്ല. വേദപുസ്തകം പറയുന്നു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല.
Now there's where so many so-called Christians make their mistake. See, they act like they're going to plow. But the first little thing comes along, they blow up about it.
ഇപ്പോൾ അവിടെയാണ് വളരെയധികം പേരിന് വിളിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ അവരുടെ തെറ്റുകൾ പ്രവർത്തിക്കുന്നത്. അവർ ഒഴുകുവാൻ പോകുന്നത് പോലെ പെരുമാറും. എന്നാൽ ആദ്യത്തെ കാര്യം വരുമ്പോൾ തന്നെ അവർ പൊട്ടിത്തെറിച്ചു പോകും.
The other day I had an experience of that, as you all know, and I thank you for your prayers. As I hunt and fish and shoot targets and things, I've always wanted a Weatherby Magnum rifle.
കഴിഞ്ഞ ദിവസം അതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എനിക്ക് വേട്ടയ്ക്കും മീൻ പിടിക്കുന്നതിനും ലക്ഷ്യം നോക്കുന്നതിനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എപ്പോഴും ഒരു വെതർബി മാഗ്നം തോക്ക് ആഗ്രഹിച്ചിരുന്നു.
Well, some of my friends would have bought it for me. I know people if I just mentioned they'd gladly done it. Frankly, two or three wanted to do it. But I couldn't see them put that much money in a rifle when I know missionaries ain't got shoes on their feet. I couldn't do that.
എന്റെ ഏതെങ്കിലും കൂട്ടുകാർ എനിക്കത് വാങ്ങിത്തരുമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചാൽ അത് സന്തോഷമായി ചെയ്തു തരുന്ന വളരെയധികം ആൾക്കാരെ എനിക്കറിയാം. തുറന്നു പറഞ്ഞാൽ രണ്ടോ മൂന്നോ പേർ അത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സുവിശേഷ പ്രവർത്തകർക്ക് അവരുടെ കാലിലിടാൻ ചെരുപ്പില്ല എന്നറിഞ്ഞിരിക്കെ ഒരു തോക്കിനു വേണ്ടി അത്രയും കാശ് ചിലവാക്കാൻ അവർക്ക് കഴിയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എനിക്കതിന് കഴിയില്ല.
I can have it done for a cheap price if you let me do it for you. Well, I let him do it.
സഹോദരൻ വിൽസൺ ബില്ലി പോളിന് ഒരു ചെറിയ 257 റോബർട്സ് കൊടുത്തിരുന്നു. എന്റെ സ്നേഹിതനായ ഒരു സഹോദരൻ പറഞ്ഞു, സഹോദരൻ ബ്രൻഹാം, വെതർബിക്ക് ആ തോക്കിനെ തുളയ്ക്കാൻ കഴിയും. നിങ്ങൾ എന്നെ അത് ചെയ്യാൻ അനുവദിച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് എനിക്കത് ചെയ്യാൻ കഴിയും. അങ്ങനെ ഞാനത് ചെയ്യുന്നതിന് അദ്ദേഹത്തെ അനുവദിച്ചു.
Come back, put a shell in the gun and went to shoot it, and the thing blowed up in my hands, and the barrel went almost to the 50-yard line, the bolt way back behind me, and it's a wonder it just didn't cut me half in two. There's about 5 or 6 tons of pressure that close to me.
തിരികെ വന്ന് തോക്കിൽ ഒരു ഷെല്ല് ഇട്ടിട്ട് അതുമായി വെടിവെക്കാൻ പോയി. അതെന്റെ കയ്യിൽ പൊട്ടിത്തെറിച്ചു പോയി. അതിന്റെ കുഴൽ ഏകദേശം 50 yards ദൂരെ ചെന്ന് വീണു. അതിന്റെ ബോൾട്ടുകൾ എന്റെ പിന്നിലായി ചെന്ന് വീണു. അതെന്നെ രണ്ട് തുണ്ടമാക്കിയില്ല എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാകുന്നു. അവിടെ ഏകദേശം 5 or 6 tons സമ്മർദ്ദം എന്റെ തൊട്ടടുത്തായിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം എന്നത് നല്ലവനായ കർത്താവ് തന്റെ ദാസനെ സംരക്ഷിക്കുന്നതിനായി അവിടെ സന്നിഹിതനായിരുന്നു.
Now, the thing that I'm thinking of, here's where it comes. If that would have been a Weatherby Magnum to start with, what was the matter? There's a flaw in the rifle. The headspace is bored too loose. That's what's the matter with a lot of us. In our conversion, our headspace is bored too loose.
ഞാൻ ചിന്തിച്ചിരുന്നതായ കാര്യം അത് വരുന്നത് ഇവിടെ നിന്നാകുന്നു. അതിന്റെ തുടക്കം ഒരു വെതർബി മാഗ്നമായിരുന്നെങ്കിൽ എന്തായിരുന്നു? എന്താണ് സംഭവിച്ചത്? തോക്കിൽ ഒരു കുറവുണ്ടായിരുന്നു. തലഭാഗം വളരെ അയഞ്ഞു തുളച്ചിരുന്നു. ഈ കാര്യമാണ് നമുക്കുള്ള വളരെയധികം പരിവർത്തനങ്ങളിലും ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ തലഭാഗം വളരെ അയഞ്ഞ രീതിയിൽ തുളച്ചിരിക്കുന്നതാണ്.
from the very beginning, from the very steel that was poured to make the barrel, it would have been bored out and made a Weatherby Magnum. It would not have blown up. But because it was tried to be converted to something that it really wasn't, then it blowed up.
ഇപ്പോൾ അതൊരു വെതർബി ആയിരുന്നെങ്കിൽ തുടക്കത്തിൽ തന്നെ കുഴലുണ്ടാക്കാൻ ഉരുക്കൊഴിക്കുമ്പോൾ തന്നെ അതൊരു വെതർബി മാഗ്നം ഉണ്ടാക്കി തുളച്ചെടുക്കുമായിരുന്നു. അത് പൊട്ടിത്തെറിക്കുകയില്ലായിരുന്നു. എന്നാൽ അത് എന്തോ അത് അല്ലാത്തതിലേക്ക് അതിനെ മാറ്റാൻ ശ്രമിച്ചിട്ട് അത് പൊട്ടിത്തെറിച്ചു പോയി.
And so will every man find the same thing that professes to be a Christian, that doesn't get the right start from the new birth. He'll blow up somewhere. There's too much pressure on him. It won't stand it. He'll find himself blown up somewhere.
അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്ന എല്ലാവർക്കും അവരുടെ പുതുജന്മത്തിൽ നിന്നും ശരിയായ ഒരു തുടക്കം കിട്ടാതെ എവിടെയെങ്കിലും ഇതേപോലെ പൊട്ടിത്തെറിക്കുന്നത് നാം കാണുന്നു. അതിന്റെ മേൽ വളരെയധികം സമ്മർദ്ദമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ എടുക്കാൻ അതിന് കഴിയില്ല. എവിടെയെങ്കിലും അവൻ സ്വയം തന്നെ പൊട്ടിത്തകർന്നു
പോകും.
മറ്റാരുടെയെങ്കിലും ശുശ്രൂഷയെ നടിക്കാൻ ശ്രമിക്കുന്നവർ അവരെ അതിന് വിളിച്ചിട്ടില്ലാതെ അവസാനം എവിടെയെങ്കിലും ചെന്ന് പൊട്ടിത്തെറിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്താൽ നിയുക്തനാക്കപ്പെട്ടിരിക്കണം.
It's got to be God, not some handshake, some sentimental story, but it's coming upon the basis of the shed blood of Christ and your faith in what God did for you through Jesus Christ. If not, you're going to blow up somewhere.
അത് ദൈവം തന്നെയായിരിക്കണം. മറ്റെന്തെങ്കിലും കൈപിടിച്ചു കുലുക്കലോ വികാരാധീനമായ കഥയോ അല്ല. ക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ട രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട് നിങ്ങളുടെ വിശ്വാസം ദൈവം നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൽ കൂടി എന്താണോ ചെയ്തിരിക്കുന്നത് അതിലായിരിക്കണം. അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും
പൊട്ടിത്തെറിക്കും.
ആരെങ്കിലും നിങ്ങളുടെ തള്ളവിരൽ ചവിട്ടും, പിന്നെ നിങ്ങൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. നോക്കൂ, ഇത് സമ്മർദ്ദത്തെ എല്ലാ സമയത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ഉടനെ തന്നെ അത് പൊട്ടിത്തെറിക്കുകയുമാകുന്നു.
The man must want to stay in the refuge. He can't go in there complaining. He must want to stay. No complainings about it. Outside he dies. Inside he's safe.
സങ്കേത നഗരത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് അവിടെ ചെന്നിട്ട് കുറ്റം പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് യാതൊരു കുറ്റവും പറയാതെ ആ വ്യക്തി അവിടെ താമസിച്ചിരിക്കണം. പുറത്തവൻ മരിച്ചുപോകും, അകത്തവൻ സുരക്ഷിതനാകുന്നു.
Well, I want to say something to the people here, if you're not a Christian. I come to this city of refuge about 31 years ago. Brother, I've never wanted to go out. Oh, I come into Christ. Everything that I longed for was in here. I don't want to go out.
ക്രിസ്ത്യാനികളല്ലാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരോട് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം 33 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സങ്കേത നഗരത്തിൽ വന്നു ചേർന്നിരിക്കുന്നു. സഹോദര, ഞാൻ ഒരിക്കലും പുറത്തു പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. ഓ, ഞാൻ ക്രിസ്തുവിൽ എത്തിയിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെയായിരിക്കുന്നു. ഞാൻ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല.
I know he'll never leave you. And the pressure gets great. If it does, then he is our outlet. So we don't have to worry about it.
ഞാൻ ദിവസം തോറും പ്രാർത്ഥിക്കും, ദൈവമേ, ഞാൻ ഇവിടെ അത്രയും സന്തോഷത്തിലാകുന്നു. എന്നെ ഇവിടെ നിൽക്കാൻ അനുവദിക്കൂ. ഞാൻ ഒരിക്കലും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കൂടാതെ അവൻ എന്നെ കൈവിടുകയില്ല എന്നും ഞാൻ അറിയുന്നു. അവൻ നിങ്ങളെ കൈവിടുകയില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ സമ്മർദ്ദം ഉഗ്രമായി തീരുമ്പോൾ പിന്നെ അവൻ തന്നെ നമ്മുടെ അഴിച്ചുവിടലാകുന്നു. അതുകൊണ്ട് നമുക്കതിനെ കുറിച്ച് വിചാരിക്കേണ്ട ആവശ്യമില്ല.
If you're all pressured up and don't know where you're going, what's going to happen to you after death, and you know you're going to die sometime, you've got it to do, then the thing to come is come to Christ, the refuge, and let off the pressure.
നിങ്ങളെല്ലാമായിട്ടും സമ്മർദ്ദത്തിലാണെങ്കിൽ നിങ്ങൾ എവിടെ പോകുകയാണെന്ന് അറിയാതിരിക്കുകയും മരണത്തിന് ശേഷം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ മരിക്കാൻ പോകുകയാണെന്ന് നിങ്ങൾ അറിയുന്നു. അത് നിങ്ങൾക്ക് ചെയ്യേണ്ടതായ കാര്യമാകുന്നു. പിന്നെ വരേണ്ടതായ കാര്യമെന്നത് സങ്കേത സ്ഥാനമായ ക്രിസ്തുവിലേക്ക് സമ്മർദ്ദം ഒഴിവാക്കുകയാണ്.
Once for all, no matter what takes place, Christ is our refuge, And when we come to him, we can let off the pressure.
എന്നേക്കുമായി അത് ഉറപ്പിക്കുക. എന്ത് സംഭവിക്കും എന്നുള്ളതൊരു കാര്യമല്ല, ക്രിസ്തു നമ്മുടെ സങ്കേതമാകുന്നു. നാം അവങ്കിലേക്ക് വരുമ്പോൾ നമുക്ക് സമ്മർദ്ദം സ്വതന്ത്രമാക്കാൻ കഴിയും.
You can quit worrying about, well, if I die, what's going to happen to me? What's going to happen to the wife? What's going to happen to the husband? What's going to happen to the children? Just come to Christ and let off the pressure.
അതുകൂടാതെ നിങ്ങൾ വിഷമിക്കുന്നതായ, അതായത് ഞാൻ മരിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കും, എന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിക്കും, എന്റെ ഭർത്താവിന് എന്ത് സംഭവിക്കും, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും, അതെല്ലാം ക്രിസ്തുവിലേക്ക് വരിക, സമ്മർദ്ദം ഒഴിവാക്കുക.
He gives us all things are ours by Christ, so just let the pressure off. The only one way you can do it.
ഇല്ല, അവൻ നമുക്കെല്ലാം തന്നിരിക്കുന്നു. ക്രിസ്തുവിനാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അവകാശപ്പെട്ടതാകുന്നു. സമ്മർദ്ദം ഒഴിവാക്കുക, നമുക്കിത് ചെയ്യാൻ കഴിയുന്ന ഏക വഴി അതാകുന്നു.
Somebody might give you $1 million, it would build up pressure. You might join a church and still build up pressure.
ആരെങ്കിലും നിങ്ങൾക്ക് $1 കോടി നൽകിയെന്നിരിക്കാം, അത് നിങ്ങൾക്ക് സമ്മർദ്ദം കൂടുതൽ ഉണ്ടാക്കും. ആരെങ്കിലും നിങ്ങൾക്ക് $1 കോടി തന്നിരിക്കാം, അത് നിങ്ങൾക്ക് അപ്പോഴും സമ്മർദ്ദമുണ്ടാക്കും.
The Methodists will tell you they're right, the Baptists is wrong, the Baptists say they're wrong and we're right. So it just builds up more pressure because you don't know where you're standing.
കാരണം മെത്തഡിസ്റ്റുകാർ നിങ്ങളോട് അവർ ശരിയാണെന്നും ബാപ്റ്റിസ്റ്റുകാർ തെറ്റാണെന്നും പറയും, ബാപ്റ്റിസ്റ്റുകാർ അവർ തെറ്റാണെന്നും നിങ്ങൾ ശരിയാണെന്നും പറയും. അങ്ങനെ അത് കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുന്നതിനിടയാക്കുന്നു. കാരണം നിങ്ങൾ എവിടെ നിൽക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല.
The righteous run into it and are saved.
എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ക്രിസ്തുവിലായാൽ നിങ്ങൾക്ക് സമ്മർദ്ദം ഒഴിവാക്കാൻ കഴിയും. കാരണം അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുകയും ശാന്തമാകുകയും ചെയ്തിരിക്കും. അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സുരക്ഷയുടെ സ്ഥാനമാകുന്നു. അതിനെക്കുറിച്ച് ദൈവം, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു.
In the time of sickness, when sickness strikes and the doctor says there's nothing else I can do about it, don't build up pressure, let off the pressure. Call your pastor. Let him anoint you and all and pray over you. Prayer of faith shall save the sick. Let off the pressure. See?
രോഗത്തിന്റെ അവസ്ഥയിൽ രോഗം നിങ്ങളെ പിടികൂടുമ്പോൾ ഡോക്ടർ പറയും, ഇതിനുവേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ സമ്മർദ്ദം കൂട്ടരുത്, സമ്മർദ്ദം ഒഴിവാക്കുക. നിങ്ങളുടെ പാസ്റ്ററെ വിളിക്കുക, അവൻ നിങ്ങളെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്താലുള്ള പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും, അത് സമ്മർദ്ദത്തെ ഒഴിവാക്കും. മനസ്സിലായോ?
He's our refuge. While you're in this refuge, you got right to anything that's in the refuge, and Christ is our refuge. And everything you have need of is in him. Amen. Sickness, don't build up pressure, let off pressure.
അവൻ നമ്മുടെ സങ്കേതമാകുന്നു. നിങ്ങൾ അവന്റെ ഈ സങ്കേത സ്ഥാനത്തായിരിക്കുമ്പോൾ ഈ സങ്കേതത്തിലുള്ള എന്തിലും നിങ്ങൾക്ക് അവകാശമുണ്ട്. ക്രിസ്തു നമ്മുടെ സങ്കേതമാകുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവനിലാകുന്നു. ആമേൻ. രോഗത്തിന്റെ അവസ്ഥയിൽ സമ്മർദ്ദമുണ്ടാക്കരുത്, എന്നാൽ സമ്മർദ്ദം ഒഴിവാക്കുക.
You say, well, I wonder, Brother Bram, you don't wonder. You just let the pressure off. Commit your case to God and go on as if it's all over. Don't build up pressure, let's off pressure.
നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹാം, എനിക്കിതൊരു ആശ്ചര്യം പോലെ തോന്നുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടരുത്, നിങ്ങൾ ആ സമ്മർദ്ദത്തെ സ്വതന്ത്രമാക്കി കളയുക. നിങ്ങളുടെ കാര്യത്തെ ദൈവം മുമ്പാകെ സമർപ്പിച്ചിട്ട് അതെല്ലാം കഴിഞ്ഞിരിക്കുന്ന മാതിരി മുമ്പോട്ട് പോകുക. സമ്മർദ്ദമുണ്ടാക്കരുത്, അത് സമ്മർദ്ദം ഒഴിവാക്കും.
What you say, I am so worried, Brother Bram, I just don't know. Let off the pressure. Amen. In the city of refuge, he took your weary. So you don't have to have it. Cast your cares on him, for he careth for you. Don't you worry about your cares, that's his business.
നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹാം, ഞാൻ വളരെ വിഷമാവസ്ഥയിലാകുന്നു, എനിക്ക് തന്നെ അറിയില്ല. സമ്മർദ്ദം ഒഴിവാക്കുക. ആമേൻ. സങ്കേത നഗരത്തിൽ അവൻ നിന്റെ വിഷമാവസ്ഥയെ എടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് വിഷമിക്കേണ്ട അവസ്ഥയില്ല. നിങ്ങളുടെ ചിന്തകളെ അവന്റെ മേലിടുക, അവൻ നിങ്ങൾക്കായി കരുതുന്നു. നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് വിഷമിക്കരുത്, അത് പിന്നെ അവന്റെ ജോലിയാകുന്നു.
Some years ago in the 10-cent store, she was about 60 years old, looked about 30 years old. I said, how you do it, sister?
ഇവിടെയുള്ള ഒരു 10-കാശ് കടയിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു മകളെ കണ്ടുമുട്ടിയിരുന്നു. അവർക്ക് ഏകദേശം 60 വയസ്സ് പ്രായമുണ്ടായിരുന്നു. എന്നാൽ ഏകദേശം 30 വയസ്സുകാരിയായി കണ്ടിരുന്നു. ഞാൻ ചോദിച്ചു, സഹോദരി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
She said, Brother Branham, I've got two sons as doctors as older than you are, and honest to goodness, She didn't look over 30 years old.
അവർ എന്നോട് സഹോദരൻ ബ്രൺഹാം, എനിക്ക് രണ്ട് മക്കളുണ്ട്, അവർ രണ്ടുപേരും ഡോക്ടർമാരാണ്, അവർ നിങ്ങളെക്കാളും പ്രായമുള്ളവരാണ് എന്ന് പറഞ്ഞു. സത്യസന്ധമായി പറഞ്ഞാൽ അവർ കാഴ്ചയ്ക്ക് 30 മേൽ കാണപ്പെട്ടിരുന്നില്ല.
And she said, I've never had a weary sense.
അവർ പറഞ്ഞു, അതിന്റെ കാര്യം ഇതാകുന്നു, ഞാൻ ക്രിസ്തുവിലായപ്പോൾ ഏകദേശം എനിക്ക് 12 വയസ്സുള്ളപ്പോഴായിരുന്നു, ഞാൻ അതിനെക്കുറിച്ചിരുന്ന് ചിന്തിക്കുകയുണ്ടായി. ഞാൻ മറ്റുള്ള മതങ്ങളെ പഠിച്ചു നോക്കി, എന്നാൽ സത്യമായതിനെ എനിക്ക് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എന്റെ കേസിനെയും എന്റെ പ്രാണനെയും എന്റെ എല്ലാ കാര്യങ്ങളെയും അവന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അതിനുശേഷം തൊട്ട് പിന്നെ ഒരു വിഷമം എനിക്കുണ്ടായിട്ടില്ല എന്നവർ പറഞ്ഞു.
Said, now, he promised to take care of all my troubles and said, if he's not big enough to do it, I know I'm not big enough to do it. So what's the use of me worrying about it? That's it.
എന്റെ സകല പ്രശ്നങ്ങളെയും അവൻ കരുതിക്കൊള്ളാമെന്ന് എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു, അവനത് ചെയ്യാൻ അത്രയും കഴിവില്ലാത്തവനാണെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നെനിക്കറിയാം. പിന്നെ അതിനെപ്പറ്റി വിഷമിച്ചിട്ട് എന്ത് കാര്യം? സത്യം അതാകുന്നു.
Christ promised that he'd take all your cares, cast your cares on him. So why are you worrying about? Worry builds up pressure. Pressure blows up. So just cast your cares on him and quit worrying.
നമ്മുടെ സകല ചിന്തകളെയും അവൻ എടുത്തുകൊള്ളുമെന്ന് ക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകളെ അവന്റെ മേലിടുവീൻ. പിന്നെ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് വിഷമിക്കുന്നത്? വിഷമങ്ങൾ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുന്നു, സമ്മർദ്ദം പൊട്ടിത്തെറിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ അവന്റെ മേലിട്ടിട്ട് വിഷമിക്കുന്നത് വിട്ടുകളയുക.
When the death angel comes into the room.
ശരി, നിങ്ങൾ ചോദിച്ചേക്കാം, ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അവന്റെ വാഗ്ദത്തം വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൻ അത് ചെയ്യുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. മരണത്തിന്റെ അവസ്ഥയിലും സംഹാരദൂതൻ മുറിയിലെത്തിയാൽ പോലും അവൻ അത് ചെയ്യും.
Oh, Brother Branham, I know I'll be nervous. Oh, no, you're in the refuge. No, no, you know you're going to die. You got to go some way. So just get into the refuge.
ഓ സഹോദരൻ ബ്രണഹാം, ഞാൻ ഭയാശങ്കകളിലാകും എന്നെനിക്കറിയാം. ഓ ഇല്ല, നിങ്ങൾ സങ്കേത നഗരത്തിലാകുന്നു. ഇല്ല ഇല്ല, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ മരിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വഴിയിൽ പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സങ്കേത നഗരത്തിൽ പ്രവേശിച്ചിട്ട് സുരക്ഷിതരായിരിക്കുവിൻ. അത് ശരി തന്നെ. നിങ്ങൾ സങ്കേത നഗരത്തിലായിരിക്കുന്നിടത്തോളം നിങ്ങൾ സുരക്ഷിതരാണ്. ഓർക്കുക, അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവൻ നിങ്ങൾക്കായി കരുതുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു.
Now let's take a look. You say, Brother Branham, you mean when the death angel is knocking at the door, you're still not to get steamed up? No, not a bit. Well, why do you do that? Come to the refuge. That's all.
ഇപ്പോൾ നമുക്കൊരു കാര്യം നോക്കാം. നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരൻ ബ്രൺഹാം, സംഹാരദൂതൻ വാതിലിൽ മുട്ടുമ്പോഴും നിങ്ങൾ സമ്മർദ്ദത്താൽ നിറയുകയില്ലേ? ഇല്ല, ഒരംശം പോലുമില്ല. എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്തത്? സങ്കേത നഗരത്തിൽ വരിക, അത്രമാത്രം.
What do you say, Brother Ram? Well, now, wait a minute. Let's take Israel down in Egypt. There come a time where God said, I'm going to send the death angel through the land, and I'm going to take every one of the elders of this family. Unless there's blood on the door. That great night of the Passover.
നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരൻ ബ്രണഹാം, ഒരു നിമിഷം നിൽക്കുക, നമുക്ക് മിസ്രയീമിലായിരുന്ന ഇസ്രായേലിനെ എടുക്കാം. അവിടെ ഒരു സമയമെത്തിയപ്പോൾ ദൈവം കൽപ്പിച്ചു, ഞാൻ ദേശത്തുകൂടെ സംഹാരദൂതനെ അയക്കും. ഞാൻ വാതിലിൽ രക്തം പുരട്ടിയിട്ടില്ലാത്ത ഓരോ കുടുംബത്തിന്റെയും മൂത്തവരെ കൊന്നുകളയും. അത് ആ മഹത്തായ പെസഹായുടെ രാത്രിയിലായിരുന്നു.
Now here's Israel, a promised people, going to a promised land. And it's the night of the Passover. The death angel is in the land. And we hear a scream coming from down the street. Well, look out. Two big black wings are waving down the street. You think Israel is all excited? No, sir.
ഇവിടെ ഇതാ ഇസ്രായേൽ ഒരു വാഗ്ദത്തം ചെയ്യപ്പെട്ട ജനം ഒരു വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്നതിനായി നിൽക്കുന്നു. അത് പെസഹായുടെ രാത്രിയായിരുന്നു. സംഹാരദൂതൻ ദേശത്തെത്തിക്കഴിഞ്ഞിരുന്നു. തെരുവിൽ നിന്ന് നിലവിളി നമുക്ക് കേൾക്കാൻ കഴിയും. നമുക്ക് പുറത്തു നോക്കാം, രണ്ട് വലിയ കറുത്ത ചിറകുകൾ തെരുവിൽ കൂടെ വീശിപ്പോകുന്നു. ഇസ്രായേൽ മൊത്തം ഉത്തേജിക്കപ്പെട്ടിരുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല ശ്രീമാൻ.
Death was at the door. The little boy looked out the window. He's the oldest of the family. He sees that big black angel. He looks and said, Daddy, do you love me? Sure, son, I love you.
മരണം വാതിൽക്കലായിരുന്നു. ആ കൊച്ചുകുട്ടി ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി. അവൻ കുടുംബത്തിലെ ഏറ്റവും മൂത്തവനായിരുന്നു. അവൻ ആ വലിയ കറുത്ത ദൂതനെ കണ്ടിരുന്നു. അവൻ അതിനെ കണ്ടിട്ട് ചോദിച്ചു, ഡാഡി, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? തീർച്ചയായും മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു.
Well, Daddy, am I not your firstborn? Yes, you are, son. Look at there, Daddy. That angel got that little boy. I know him. I played with him. Oh, Daddy, here he comes towards the house.
ഓ ഡാഡി, ഞാൻ നിന്റെ ആദ്യജാതനല്ലേ? അതെ, നീ തന്നെയാകുന്ന മകനെ. ഡാഡി, നീ പുറത്തേക്ക് നോക്കുക. ആ ദൂതൻ ആ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. എനിക്കവനെ അറിയാം. ഞാൻ അവനോടൊപ്പം കളിച്ചിരുന്നു. ഓ ഡാഡി, ഇതാ അത് നമ്മുടെ വീടിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.
I'll pass over you. Go back and get your toys and start playing, son. There's no need of worrying. We're in God's refuge. Let off the steam.
എന്നാൽ മകനെ, നീ ആ കട്ടളപ്പടികളെ കണ്ടില്ലേ? ഹാലലൂയ. ഡാഡി, അവൻ എന്നെ എടുക്കുമോ? ഇല്ല മകനെ, അവന് നിന്നെ എടുക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ടാണ്? അതവന്റെ വാഗ്ദത്തമാകുന്നു. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞുപോകും. നീ ചെന്ന് നിന്റെ കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിക്കാൻ തുടങ്ങും മകനെ. വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നാം ദൈവത്തിന്റെ സങ്കേത നഗരത്തിലാകുന്നു. സമ്മർദ്ദം ഒഴിവാക്കുക. ഇസ്രായേലിലിരുന്ന് വേദപുസ്തകം വായിക്കാൻ കഴിയുകയും എന്നാൽ മറ്റുള്ളവർ നിലവിളിക്കുകയും സമ്മർദ്ദം ഉയരുകയുമായിരുന്നു. ഇസ്രായേൽ ആശ്വസിച്ചിരുന്നു. എന്തുകൊണ്ട്? മരണം വാതിൽക്കലായിരുന്നു. അതെന്ത് വ്യത്യാസമുണ്ടാക്കും? അതിനവരെ തൊടാൻ കഴിയുകയില്ല. അതുകൊണ്ട് മരണം നമ്മുടെ വാതിൽക്കലെത്തുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആവശ്യമായ രക്തം എന്റെ ഹൃദയത്തിന്റെ കട്ടളപ്പടിമേൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? അതിനെ എന്നെ ശല്യപ്പെടുത്താൻ കഴിയില്ല. ഡോക്ടർ പറയും, നിങ്ങൾ നാളെ മരിച്ചുപോകും. അതെന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? രക്തം പടിമേലായിരിക്കുന്നു. എങ്ങനെയായാലും എനിക്ക് മരിക്കണം. എന്നാൽ ആ രക്തം അവിടെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പുനരുദ്ധാനം വരുന്നുണ്ട്. ആമേൻ.
Israel could be calm. No building up steam for them. Because they know that the death angel couldn't strike them. They were under the blood. It was God's provided way.
ഇസ്രായേലിന് ശാന്തമായിരിക്കാനും അവർക്കൊരു സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാനും കഴിഞ്ഞിരുന്നു. കാരണം സംഹാരദൂതനവരെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവർ അറിഞ്ഞിരുന്നു. അവർ രക്തത്തിനടിയിലായിരുന്നു. അത് ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വഴിയായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, എനിക്കതുമായി ഉറപ്പായിരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചേക്കാം. ഇപ്പോൾ ക്രിസ്ത്യാനികളായ നാം ഇവിടെയാകുന്നു. എനിക്കതുമായി ഉറപ്പായിരിക്കാൻ കഴിയുമോ? കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു.
Now Israel was a promised covenant people, God's people. They had been promised a land that was flowing with milk and honey. So they'd never seen that land. Not a one of them have ever been there. But they had a promise of it.
ഇപ്പോൾ ഇസ്രായേൽ ഒരു വാഗ്ദത്തം ചെയ്യപ്പെട്ട ഉടമ്പടിയോടുകൂടിയ ദൈവജനമായിരുന്നു. പാലും തേനും ഒഴുകുന്ന ഒരു ദേശം അവർക്കായി വാഗ്ദത്തം ചെയ്തിരുന്നു. അവർ ഒരിക്കലും ആ ദേശം കണ്ടിരുന്നില്ല. അവരിൽ ഒരാൾ പോലും ഒരിക്കലും അവിടെ പോയിരുന്നില്ല. എന്നാൽ അവർക്കതിന്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു.
And was going to a land that they'd never seen, or none of them had ever seen it. Think of it.
നോക്കു, അവർ ഒരിക്കലും ആ ദേശത്ത് പോയിരുന്നില്ല. അവർക്ക് ആ ദേശത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ആ ദേശം അവർക്കായി വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്നു. അവർ അവരുടെ അടിമത്തത്തിൽ നിന്നും ദൈവത്തിന്റെ കരങ്ങളാൽ ഒരു പ്രവാചകനിൽ കൂടി പുറത്തു വന്നിട്ട് ഇപ്രകാരം യാത്രയായി അപരിചിതരും തീർത്ഥാടകരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കണ്ടിരുന്നിട്ടില്ലാത്തതായ അവരിൽ ഒരാൾ പോലും കണ്ടിരുന്നിട്ടില്ലാത്തതായ ദേശത്തേക്ക് പോകുകയായിരുന്നു. അതൊന്ന് ചിന്തിച്ചു നോക്കൂ.
So they come close to the borderline. There was a great warrior among them named Joshua. Joshua takes means Jehovah Savior, and Joshua went over the Jordan into the promised land and come back with the evidence that it was a good land.
അങ്ങനെ അവർ അതിർത്തി രേഖയുടെ സമീപത്തെത്തി. അവരുടെ ഇടയിൽ യോശുവ എന്ന് പേരോട് കൂടിയ ഒരു മഹാനായ യോദ്ധാവുണ്ടായിരുന്നു. യോശുവ എന്നാൽ യഹോവ രക്ഷിതാവ് എന്നർത്ഥമാകുന്നു. യോശുവ യോർദൻ മറികടന്ന് വാഗ്ദത്ത ദേശത്തെത്തിയിട്ട് അതൊരു നല്ല ദേശമാകുന്നു എന്നതിന്റെ തെളിവുമായി തിരികെ എത്തി.
They brought a bunch of grapes and taken two men to pack. It was just exactly what God said it was. It was flowing in milk and honey. That should have made every one of them rejoice.
അവർ ഒരു കുല മുന്തിരിയുമായി എത്തുകയും രണ്ടുപേർ അവരുടെ തോളിലായി എടുത്തിരുന്നു. അത് കൃത്യമായും ദൈവം പറഞ്ഞിരുന്നതുപോലെ തന്നെയായിരുന്നു. അത് പാലും തേനും ഒഴുകുന്ന ദേശമായിരുന്നു. അതെല്ലാവരെയും ആനന്ദിപ്പിക്കുന്നതിനിടെയായിരുന്നു.
Why? Joshua brought back the evidence of a land that nobody knew nothing about that God had promised to give them. See? Because they were had a promise to a land and was on the road to it.
എന്തുകൊണ്ടാണ് യോശുവ അവർക്ക് ആ ദേശത്തിന്റെ തെളിവ് കൊണ്ടുവന്ന് കാണിക്കുകയും ദൈവം അവർക്ക് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്ന ആ ദേശത്തെക്കുറിച്ച് യാതൊന്നും അവരിലാർക്കും തന്നെ അറിയില്ലായിരുന്നു. കാരണം അവർക്ക് ദേശത്തിനുള്ള വാഗ്ദത്തം ഉണ്ടായിരുന്നിട്ട് അവർ അതിലേക്കുള്ള വഴിയിലായിരുന്നു.
Now, one day the human race is in a trap. And there comes someone to the earth for the name of Jesus Christ. Jesus means Jehovah's Savior.
ഒരു ദിവസം മനുഷ്യവർഗം ഒരു കുടുക്കിലായിട്ട് യേശുക്രിസ്തു എന്ന് പേരോടുകൂടി ഒരാൾ ഭൂമിയിലെത്തുകയുണ്ടായി. യേശു എന്ന് വെച്ചാൽ യഹോവ രക്ഷിതാവ് എന്നാകുന്നു.
And he went down to the Jordan of death, went over the Jordan in death, and rose up on Easter morning with the evidence that a man can live after he dies. Hallelujah! Death is not the end. Jesus proved it, that a man can live after he dies.
അവൻ മരണമായ യോർദ്ധാനിലേക്ക് പോയി. അവൻ യോർദ്ധാൻ മറികടന്ന് മരണത്തിൽ നിന്നും ഈസ്റ്റർ ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞും ജീവിക്കാൻ കഴിയുമെന്ന തെളിവുമായി തിരികെ എത്തി. ഹാലലൂയ. മരണം അവസാനമല്ല. യേശു അത് തെളിയിച്ചു. മനുഷ്യന് മരിച്ചു കഴിഞ്ഞാലും ജീവിക്കാൻ കഴിയും.
He stood before him and he said, before he left, he said, in my father's house is many mansions. If it wasn't so, I would have told you. And I'll go and prepare a place.
അവൻ അവരുടെ മുമ്പിൽ നിന്ന് അവൻ പോകുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാൻ പോകുന്നു.
I'll go over and fix up a place and return back and receive you to myself, that where I am, there you may be also.
ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും.
On Easter morning, after he died till the moon and stars and sun was ashamed of themselves. He died till a Roman soldier pierced his heart with a spear, and water and blood had separated. He was the deadest of the dead.
ഈസ്റ്റർ ദിവസം രാവിലെ അതിനു മുമ്പായി അവൻ മരിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ലജ്ജിതരായിട്ട് അവരെ തന്നെ മറച്ചു കളഞ്ഞു. അവൻ മരിച്ചിട്ട് റോമക്കാരനായ പടയാളി അവന്റെ മാറുവടത്തെ കുന്തം കൊണ്ട് കുത്തുകയും രക്തവും വെള്ളവും പുറപ്പെടുകയുണ്ടായി. അവൻ മരിച്ചവരിലും ഏറ്റവും മരിച്ചവനായിരുന്നു.
He went to the grave like any man did. His soul went to hell, as the Bible said. But on Easter morning, he came back from death, hell, and the grave. And said, I am he that was dead and am alive forevermore.
ഏതൊരു മനുഷ്യനെയും പോലെ അവൻ കല്ലറയിലേക്ക് പോയി. അവന്റെ പ്രാണൻ അധോലോകത്ത് ചെന്നു എന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ ഈസ്റ്റർ ദിവസം രാവിലെ അവൻ മരണത്തിൽ നിന്നും നരകത്തിൽ നിന്നും കല്ലറയിൽ നിന്നും തിരികെ എത്തിയിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു. ഞാൻ എന്നേക്കുമായി ജീവിക്കുന്നു. മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലാകുന്നു.
They said he's a spirit, so give me a fish sandwich. And he eat fish and bread.
ഞാനൊരു മനുഷ്യനാകുന്നു. അവർ പറഞ്ഞു, അതൊരാത്മാവാകുന്നു. അവൻ പറഞ്ഞു, എനിക്കൊരു മീനും അപ്പവും തരൂ. അവൻ മീനും അപ്പവും ഭക്ഷിച്ചു.
He was a man that died and went to the land and returned back with the evidence that a man can live after death. What's death got to do with us? Hey man, let off the pressure.
അവൻ തന്നെ ഒരു മനുഷ്യൻ മരിച്ചിട്ട് ആ ദേശത്തേക്ക് പോയി. ഒരു മനുഷ്യന് മരിച്ചു കഴിഞ്ഞ് ജീവിക്കാൻ കഴിയുമെന്ന തെളിവോടുകൂടി തിരികെ എത്തി. മരണത്തിന് നമ്മോട് എന്ത് ചെയ്യാൻ കഴിയും? ആമേൻ. സമ്മർദ്ദം ഒഴിവാക്കി കളയുക.
Now, not only that, but he gave us a promise. What was it? He gave us the earnest of our inheritance.
ഇപ്പോൾ ഇത് മാത്രമല്ല, അവൻ നമുക്ക് വാഗ്ദത്തം നൽകുന്നു. എന്തായിരുന്നു അത്? അവൻ നമ്മുടെ അവകാശത്തിന്റെ അച്ചാരം നൽകുന്നു.
He said not to prove this to every believer. Now you're walking down here in unbelief. You don't believe the word. You're walking in sin and the things of the world. But he that believeth on me has eternal life. A life that can't die.
അവൻ പറഞ്ഞു, ഓരോ വിശ്വാസിക്കും അത് തെളിയിക്കുന്നതിനാകുന്നു. ഇപ്പോൾ നിങ്ങൾ അവിശ്വാസത്താൽ ഈ ലോകത്തിൽ നടക്കുന്നു. നിങ്ങൾ വചനത്തെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പാപത്തിലും ലോകത്തിന്റെ കാര്യങ്ങളിലും നടക്കുന്നു. എന്നാൽ എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അത് മരിക്കാൻ കഴിയാത്ത ഒരു ജീവനാകുന്നു.
Notice, now, when we receive his spirit, we who are once dead in sin and trespasses, he gives us new birth, new life. What does he do?
ഇപ്പോൾ ശ്രദ്ധിക്കുക, നാം അവന്റെ ആത്മാവിനെ പ്രാപിക്കുമ്പോൾ ഒരിക്കൽ പാപത്തിലും അധർമ്മത്തിലും മരിച്ചിരുന്ന നമുക്ക് അവൻ പുതിയ ജന്മവും പുതിയ ജീവനും നൽകുന്നു. അവൻ എന്താണ് ചെയ്യുന്നത്? നാം മരിക്കുകയും ക്രിസ്തുവിൽ അടക്കപ്പെടുകയും ചെയ്യുന്നു. നാം ലൗകിക കാര്യങ്ങളിൽ നിന്നും സ്വർഗീയ കാര്യങ്ങളിലേക്ക് ആത്മാവിൽ ഉയർത്തപ്പെടുന്നു. അങ്ങനെ ഇന്ന് രാത്രിയിൽ നാം ക്രിസ്തുയേശുവിനെ സ്വർഗീയ സ്ഥാനങ്ങളിലാകുന്നു.
How many Christians in here still love the world? If you do, you are not a Christian.
Amen.
You are a professor of Christianity and not a possessor.
Amen.
For when a man once tastes of Christ, he's dead to the things of the world, and by no means he has any desire.
Amen.
So go back into that.
ഇപ്പോഴും ലോകത്തെ സ്നേഹിക്കുന്ന എത്ര ക്രിസ്ത്യാനികൾ ഇവിടെയുണ്ട്? അങ്ങനെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയല്ല. നിങ്ങൾ ക്രിസ്തീയതയുടെ ഒരു പ്രഖ്യാപനക്കാരനാകുന്നു, എന്നാൽ ഒരു അവകാശിയാകുന്നില്ല. കാരണം ഒരു മനുഷ്യൻ ഒരിക്കൽ ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ലോകകാര്യങ്ങൾക്ക് വേണ്ടി മരിച്ചവനും യാതൊരു കാരണവശാലും അതിലേക്ക് തിരികെ പോകാൻ ആഗ്രഹമുള്ളവനായിരിക്കുന്നില്ല. അതെന്താണ് ചെയ്യുന്നത്? ആ ജീവിതം. പൗലോസ് പറയുന്നു, ഒരിക്കൽ ജീവിച്ചിരുന്നത് ഞാൻ ഇനിയും ജീവിക്കുന്നില്ല, എന്നിരിക്കലും ഞാൻ ജീവിക്കുന്നു, ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു.
Why? He raised him from this low level of worldly sin up to a place that we ourselves can look back and see where we come from. Glory.
എന്തുകൊണ്ടാണ് അവൻ നമ്മെ ലൗകിക പാപത്തിന്റെ ഏറ്റവും താണനിരയിൽ നിന്നും ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തിയിട്ട് നമുക്ക് തന്നെ നാം എവിടെ നിന്നും വന്നിരിക്കുന്നുവെന്ന് തിരികെ നോക്കി കാണാൻ കഴിയും? ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ.
With the same evidence that he come back with to prove to us.
നാം എവിടെ ജീവിച്ചിരുന്നു എന്ന് തിരികെ നോക്കി കാണുക. ഇപ്പോൾ നാം വ്യത്യസ്തമായി ജീവിക്കുന്നു. എന്താകുന്നു ഇത്? ഇത് നാം മരിച്ചു കഴിഞ്ഞതിന് ഉറപ്പും നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിൽ ദൈവത്തിൽ കൂടെ മറഞ്ഞിരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിടപ്പെട്ടിരിക്കുകയും ഈ കാര്യങ്ങൾക്കെല്ലാം മേലെയായി ഉയർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നാം അവൻ നമുക്ക് തെളിയിക്കുന്നതിനായി തിരികെ കൊണ്ടുവന്നതായ തെളിവുമായി നാം ജീവിക്കുന്നു എന്നുള്ളതാകുന്നു.
The land is glorious, and this is a down payment.
Amen.
This is the earnest of our salvation. It's the first money that holds the contract. Glory!
Hallelujah!
It holds God's contract.
ദേശം മഹത്വമേറിയതും ഇത് അതിന്റെ മുൻതുകയുമാകുന്നു. ഇത് നമ്മുടെ രക്ഷയുടെ അച്ചാരമാകുന്നു. ഇത് ഉടമ്പടിയുടെ മുൻതുകയാകുന്നു. സ്തോത്രം! ഇത് ദൈവത്തിന്റെ ഉടമ്പടി ഉറപ്പാക്കുന്നു.
See, the terrified words that believe on him and sent me has everlasting life in shall not come into condemnation, but pass from death unto life.
Amen.
But off the pressure, brother.
Amen.
Yes, sir. Amen.
You again.
എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സഹോദര, സമ്മർദ്ദത്തെ ഒഴിവാക്കി കളയുക. അതെ ശ്രീമാൻ. ആമേൻ. നിങ്ങൾക്കിത് മനസ്സിലായോ? നോക്കൂ, ഏലിയാവ് എന്ന മഹാനായ പ്രവാചകൻ ക്രിസ്തുവിന്റെ മാതൃകയാകുന്നു. എലിശാവ് സഭയുടെ മാതൃകയും അത് പ്രവാചകരിൽ നിന്നും അവന്റെ ആത്മാവിന്റെ ഇരട്ടി ഭാഗം സ്വീകരിച്ചതുമാകുന്നു. അവൻ യോർദാനിലേക്ക് ഒരു ദിവസം നടന്നു ചെന്നു. അത് ഈ ദിവസത്തെ ഒരു മാതൃകയായിട്ട് ഈ സർക്കാരും നമുക്കുള്ള ഈ കാര്യങ്ങളൊക്കെ പോലെയാകുന്നു. അത് ആഹാബും ഇസബേലും മറ്റെല്ലാമാകുന്നു. നിങ്ങൾ എന്റെ ഇസബേൽ മതം എന്ന സന്ദേശം ഓർക്കുന്നുണ്ടാകുമല്ലോ.
Notice, when Elisha, following Elijah, for a reason. Amen. Where did he take him? To Jordan. To Ramoth-Gilead, up to the school of the prophets and down to Jordan.
ശ്രദ്ധിക്കുക, എലിശാവ് ഏലിയാവിനെ പിന്തുടർന്നത് ഒരു കാരണമുണ്ടായിട്ടാണ്. ആമേൻ. അവനവനെ എവിടേക്കാണ് കൊണ്ടുപോയത്? യോർദാനിലേക്കായിരുന്നു. പ്രവാചകന്മാരുടെ സ്കൂളായിരുന്ന രാമോത് ഗിലയാദിൽ നിന്നും നേരെ യോർദാനിലേക്കായിരുന്നു. അതേ വഴിയിലാണ് അവൻ നിങ്ങളെയും എടുക്കുന്നത്. അത് നീതീകരണത്തിലും ശുദ്ധീകരണത്തിലും കൂടി കടന്ന് മരിച്ചിട്ട് നിങ്ങൾ ജീവൻ സ്വീകരിക്കുന്നതാകുന്നു. ആമേൻ. ഒരു സഭാസംഘടനയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഹിതയിലേക്കോ അല്ല, എന്നാൽ നിങ്ങളുടെ ആത്മാവിന് മരണമുണ്ടായിട്ട് നിങ്ങൾക്ക് വീണ്ടും ജീവിക്കാൻ കഴിയുന്നതിലേക്കാകുന്നു.
And when Elisha returned back to the land again on the other side, he come back with a double potion.
ഏലിയാവ് വെള്ളത്തിന്മേൽ അടിച്ചു, യോർദാൻ മറികടന്നു. ഏലിശാവ് അവനെ പിന്തുടർന്നു. ഏലിശാവ് ദേശത്തേക്ക് വീണ്ടും തിരികെ എത്തിയപ്പോൾ അവൻ മറുഭാഗത്തേക്ക് ഇരട്ടി ഭാഗവുമായി തിരികെ വന്നു.
Today we follow Jesus to his death, burial and baptism. Death, burial and resurrection, rather, through baptism.
ഇന്ന് നാം യേശുവിനെ അവന്റെ മരണത്തിലും അടക്കത്തിലും സ്നാനത്തിലും അല്ല, മരണത്തിലും അടക്കത്തിലും സ്നാനത്തെക്കാൾ പുനരുത്ഥാനത്തിലും എന്ന് പറയുന്നതാണ് ശരി.
We believe him. We're bowed to the things of the world. Confess that we're nothing. Baptized in his name. Buried with him in baptism. Raised with him in resurrection. Our spirits live up above the things of the world. Then we're in Christ.
നാം അവനെ വിശ്വസിക്കുന്നു. നാം ലൗകിക കാര്യങ്ങൾക്കായി മരിച്ചു കഴിഞ്ഞിട്ട് നാം യാതൊന്നുമല്ല എന്ന് ഏറ്റുപറയുകയും അവന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും സ്നാനത്താൽ അവനോടൊപ്പം അടക്കപ്പെടുകയും പുനരുത്ഥാനത്തിൽ അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ആത്മാവ് ലോകകാര്യങ്ങൾക്കുപരിയായി ജീവിക്കുന്നു. അപ്പോൾ നാം ക്രിസ്തുവിലാകുന്നു.
The bodies that we now have, with spirits that we have the earnest, the Holy Spirit. That can't die because it's part of God.
ഇപ്പോൾ നമുക്കൊരു ഭാഗമുണ്ട്. നാം യോർദാന്റെ മരണസീമ മറികടന്ന് തിരികെ എത്തുമ്പോൾ നമുക്ക് മറ്റേ ഭാഗവും കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്കുള്ള ഈ ശരീരം, നമുക്കുള്ള ഈ ആത്മാവ് അച്ചാരമാകുന്നു. ആ പരിശുദ്ധാത്മാവ് അതിന് മരിക്കാൻ കഴിയില്ല, കാരണം അത് ദൈവത്തിന്റെ ഭാഗമാകുന്നു.
And the bodies that we live in, he that eats my flesh and drinks my blood has everlasting life, and I'll raise him up at the last day. Amen. They're all for Stephen.
നാം ജീവിക്കുന്ന ഈ ശരീരങ്ങൾ, എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന ഏവന് നിത്യജീവനുണ്ട്. അവസാന നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. ആമേൻ. ആ ആവിയെ തുറന്നുവിടുക.
What difference does it make atomic bombs or anything else strike? Let them do whatever they of this one thing, that we have eternal life through Jesus Christ our Lord.
Amen.
ആറ്റം പോകുമ്പോ മറ്റെന്ത് തന്നെ അടിച്ചാലും എന്ത് വ്യത്യാസമാണ് അതുണ്ടാക്കുന്നത്? അവർക്ക് വേണ്ടി ഇത് ചെയ്യട്ടെ. ഈ ഒരു കാര്യം നമുക്കുള്ളത് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് നിത്യജീവനുണ്ട് എന്നുള്ളതാകുന്നു.
So what do we care about what the world's got to say? What do we care about pressure? Don't make any difference to us. Why? Because we can let off the steam.
അതുകൊണ്ട് ലോകത്തിന് എന്താണ് പറയാനുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് നാം എന്തിനു ചിന്തിക്കണം? നാം സമ്മർദ്ദത്തെക്കുറിച്ച് എന്തിനു കരുതണം? അത് നമുക്ക് യാതൊരു വ്യത്യാസമുണ്ടാക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് സമ്മർദ്ദം ഒഴിവാക്കാൻ കഴിയും.
Come where the dewdrops of mercy
കരുണയുടെ മഞ്ഞുതുള്ളികൾ തിളങ്ങുന്നിടത്തു നിന്നും
shine all around
us രാവും പകലും നമ്മുടെ മേൽ പ്രകാശിക്കുന്നു.
Jesus the light
യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു.
Now with our heads bowed, let's raise our hands.
ഇപ്പോൾ നമ്മുടെ തലകൾ വണങ്ങിക്കൊണ്ട് നമ്മുടെ കൈകളെ ഉയർത്താം.
We walk in
light. നാം വെളിച്ചത്തിൽ നടക്കും, മനോഹര വെളിച്ചത്തിൽ.
Come where the dewdrop
കരുണയുടെ മഞ്ഞുതുള്ളികൾ തിളങ്ങിനടുത്തു നിന്ന് രാവും പകലും നമ്മുടെ മേൽ പ്രകാശിക്കുന്നു. യേശു ലോകത്തിന്റെ വെളിച്ചമാകുന്നു.
Our heavenly Father, Satan has lost the battle. Just be patient. Don't build up a steam. Standing here preaching on letting off the steam, and then Satan thought he could run me from the pulpit. Get me out of this altar call. No, Lord. In my heart, there was something burning, saying there's somebody here. There's somebody hunting for that rock.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സാത്താൻ പോരാട്ടം തോറ്റിരിക്കുന്നു. കുറച്ചുകൂടി സാവകാശമായിരിക്കൂ. ഒരു സമ്മർദ്ദമുണ്ടാക്കരുത്. ഇവിടെ നിന്നുകൊണ്ട് സമ്മർദ്ദം ഒഴിവാക്കാൻ പ്രസംഗിക്കുമ്പോൾ സാത്താൻ വിചാരിച്ചു, എന്നെ പ്രസംഗപീഠത്തിൽ നിന്നും ഈ ആൾത്താരയിലേക്കുള്ള വെളിയിൽ നിന്നും പുറത്താക്കാൻ കഴിയും. ഇല്ല കർത്താവേ, എന്റെ ഹൃദയത്തിൽ എന്തോ കത്തിയെരിഞ്ഞിട്ട് പറയുന്നു, ആരോ ഇവിടെയുണ്ട്, ആരോ ആ പാറയ്ക്ക് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നു.
We thank you, Father, for the victory. When that last person walked to the altar, the lights come on. He's seen he had lost, so he might as well give up the battle.
പിതാവേ, വിജയത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അവസാനത്തെ വ്യക്തി വേദിയിലേക്ക് നടന്നു വരുമ്പോൾ വെളിച്ചം കടന്നു വരുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു എന്ന് കാണുകയും അതോടൊപ്പം പോരാട്ടം വിട്ടുകളയുകയും ചെയ്യും.
Here stands tonight that number of grace, five precious souls. Five, JESUSFAITH, grace, GRACE. Oh God, you are God. You never fail, you're always right.
ഇന്ന് രാത്രിയിൽ ഇവിടെ ഇതാ കൃപയുടെ അക്കമായ അഞ്ച് വിലയേറിയ പ്രാണനുകൾ നിൽക്കുന്നു. അഞ്ച് JESUSFAITH GRACE അനുഗ്രഹം. ഓ ദൈവമേ, നീ ദൈവമാകുന്നു. നീ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. നീ എല്ലായ്പ്പോഴും നേരാകുന്നു.
I'm looking standing on the side of your sister Wilson's daughter. I can remember that little girl. I remember when you called her. I remember the night at Newmarket long years ago. Down there that night, I remember her.
ഞാനിവിടെ സഹോദരി വിൽസന്റെ മകൾ ഒരു വശത്തായി നിൽക്കുന്ന കാണുന്നു. ഈ കുട്ടിയെ എനിക്ക് ഓർക്കാൻ കഴിയും. നീ അവരെ വിളിച്ച് സമയം എനിക്ക് ഓർക്കാൻ കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് ന്യൂ മാർക്കറ്റിൽ വെച്ചുള്ള രാത്രി ഞാൻ ഓർക്കുന്നു. അന്ന് രാത്രിയിൽ കർത്താവെ, ഞാൻ ഓർക്കുന്നു.
Here stands by our side a lady coming down from New York to sojourn with us. Here stands a young man and a young woman just at this turning point when the world is at your doing all kinds of immoral dances and carrying on. They've walked hunting for that rock.
അവരുടെ ഒരു വശത്തായി നിൽക്കുന്ന ഈ മഹിള ന്യൂയോർക്കിൽ നിന്നും നമ്മോടൊപ്പം അല്പകാലം പാർക്കുന്നതിനായി എത്തിയിരുന്നു. ഇവിടെ ഇതാ ഒരു യൗവനക്കാരനും യൗവനക്കാരിയും ഈ നിർണായക ഘട്ടത്തിൽ ലോകം പുറത്തായി എല്ലാവിധ അസാന്മാർഗിക കാര്യങ്ങളിലേക്കും നൃത്തവും മറ്റുമായി പോകുമ്പോൾ ഇവരിതാ ഇവിടെ നിൽക്കുന്നു. അവർ ആ പാറയെ തേടി കടന്നു വന്നിരിക്കുന്നു.
At the end of the altar stands a young fella, his hands raised. He wants to find the rock. Jesus, you are that rock. And you said this, wherever two or three are gathered in my name, I'll be in their midst. then that rock is right here.
ഈ വേദിയുടെ അവസാനത്തായി തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരനായ വ്യക്തി നിൽക്കുന്നു. അവൻ ആ പാറയെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, നീ ആ പാറയാകുന്നു. നീ പറഞ്ഞു, എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ മധ്യയുണ്ട് എങ്കിൽ ആ പാറ ഇപ്പോൾ തന്നെ ഇവിടെയായിരിക്കുന്നു.
It may seem very strange, Father. Very simple. You make things so simple so that we won't err. But because that they raised out of their seat and come on the invitation, because that Satan tried to keep them from doing it, every effort he could put forth, he tried to do it, but he lost.
ഇത് വളരെ അപരിചിതമായി തോന്നും. പിതാവേ, വളരെ ലളിതമാകുന്നു. നീ കാര്യങ്ങളെ അത്രമാത്രം ലളിതമാക്കിയിട്ട് അതിനാൽ ഞങ്ങൾ തെറ്റിലേക്ക് ഇടറുന്നില്ല. എന്നാൽ അവർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ഈ ക്ഷണനത്തെ സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സാത്താനത് ചെയ്യുന്നതിൽ നിന്നും അവരെ തടയാൻ ശ്രമിക്കുകയും അവന് കഴിയാവുന്ന ശ്രമങ്ങളെല്ലാം നടത്തുകയും അത് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ തോറ്റുപോയി.
Now, as your servant, I'm going to lay my hands upon them and pronounce your blessings. And God may it follow. Because if they are honest and sincere to follow the leading of the Spirit, I do the same.
ഇപ്പോൾ നിന്റെ ദാസനായി ഞാൻ അവരുടെ മേൽ കൈവച്ചിട്ട് നിന്റെ അനുഗ്രഹങ്ങളെ അവർക്ക് പ്രഖ്യാപിക്കാൻ പോകുകയാണ്. ദൈവമേ, നീ അത് പിന്തുടരണമേ. അവർ ആത്മാവിന്റെ വെളിയെ പിന്തുടരുന്നതിൽ സത്യസന്ധരും ആത്മാർത്ഥതയും ഉള്ളവരാകയാൽ ഞാൻ അത് തന്നെ ചെയ്യുന്നു.
I ask that the soul of my sister shall never perish, that the desire of her heart for eternal life will be granted to her through Jesus Christ's name.
എന്റെ ഈ സഹോദരിയുടെ പ്രാണൻ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുന്നതിനും നിത്യജീവന് വേണ്ടിയുള്ള അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം അവർക്ക് നിറവേറി കൊടുക്കുന്നതിനുമായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.
I lay my hand upon my sister and know that many trials has beset her. I know she prays for her darling boy. I know the father, as the tears run down his cheeks tonight as he passed that little piece of tithing.
എന്റെ ഈ സഹോദരിയുടെ മേൽ ഞാൻ കൈവയ്ക്കുന്നു. വളരെയധികം പരീക്ഷകൾ അവരെ ഞെരുക്കിയിരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവരുടെ പ്രിയമേറിയ മകന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എനിക്ക് ആ പിതാവിനെ അറിയാം. ഇന്ന് രാത്രിയിൽ ദശാംശത്തിന്റെ ഭാഗം അദ്ദേഹം കൈമാറുമ്പോൾ കണ്ണുനീർ അദ്ദേഹത്തിന്റെ കവിളുകളിൽ കൂടി ഒഴുകിയിരുന്നു. ഇന്ന് രാവിലെ ആ കുട്ടിയെ ദൈവമായ കർത്താവിന് നാം പ്രാർത്ഥിച്ച് സമർപ്പിച്ചിരിക്കുന്നു. ഈ മാതാവും പിതാവും ആ കുട്ടിയെ സ്നേഹിക്കുന്നു. ദൈവമേ, അവർ ഒരു സ്ഥാനത്തെത്തിയിട്ട് ഈ ആവിയെ സ്വതന്ത്രമാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിരിക്കുന്നു എന്നറിയാൻ ആഗ്രഹിക്കുന്നു.
Father, we committed it to you. You will grant it. We have no fear. Give her that assurance just now, Father. Through Jesus' name, I pray.
പിതാവേ, ഇത് ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു. നീ അത് അനുവദിച്ചു തരുമല്ലോ. ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. അവർക്കിപ്പോൾ തന്നെ ആ ഉറപ്പ് നൽകണമേ. പിതാവേ, യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.
Father, this young man and young woman come together, so I lay my hands upon them. They come to let off the steam. A young couple like this, handsome young people. We know they are very big for the devil if he could only use them, but they've been snatched like a firebrand.
പിതാവേ, ഈ ചെറുപ്പക്കാരനായ പുരുഷനും ചെറുപ്പക്കാരിയായ സ്ത്രീയും ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നു. അതിനാൽ ഞാൻ അവരുടെ മേൽ എന്റെ കൈകൾ വയ്ക്കുന്നു. അവർ അവരുടെ സമ്മർദ്ദത്തെ ഒഴിവാക്കാനെത്തിയിരിക്കുന്നു. ചെറുപ്പക്കാരായ ഇതുപോലെയുള്ള ജോഡികൾ, ചെറുപ്പക്കാരായ മനോഹരമായ ജനങ്ങൾ പിശാചിനവരെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അവർ പിശാചിന്റെ ഒരു ഇരയാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അവർ തീപ്പന്തം പോലെ തട്ടിയെടുക്കപ്പെട്ടിരിക്കുന്നു.
They want to get to the place where they just let off the steam, let off the pressure, fighting themselves before God, and know that He is God. I pray, Father, that You'll give them that blessed assurance just now. May every little scale be beat off right now.
അവർ വന്നിരിക്കുന്നു കാരണം അവർ ആ തണൽ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നു. അവർ ആ സ്ഥാനത്തെത്തിയിട്ട് ഈ സമ്മർദ്ദത്തെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുകയും ഈ സമ്മർദ്ദത്തെ ഒഴിവാക്കാനും ദൈവം മുമ്പാകെ അവരെ തന്നെ ശാന്തമാക്കാനും അവൻ തന്നെ ദൈവമെന്നറിയുകയും ചെയ്യുന്നു. പിതാവേ, നീ അവർക്കിപ്പോൾ തന്നെ ആ വാഴ്ത്തപ്പെട്ട ഉറപ്പ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ ചെറിയ ചെതുമ്പലും ഇപ്പോൾ തന്നെ അടർന്നു വീഴാനിടയാക്കണമേ.
That very last one, and as soon as he rose and come up the lights, come on from there.
That was the number you wanted. That was your call.
Yes.
All that the Father has given me will come.
കർത്താവെ, ഈ ചെറുപ്പക്കാരനായ വ്യക്തി തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നു. അത് അവസാനമായി കടന്നു വന്നതാകുന്നു. അവൻ എഴുന്നേറ്റ് കടന്നു വന്ന ഉടനെ തന്നെ വെളിച്ചം തെളിഞ്ഞു വന്നു. അത് നീ ആഗ്രഹിച്ചിരുന്ന അക്കമായിട്ട് അത് നിന്റെ വെളിയായിരുന്നു. പിതാവ് എനിക്ക് തന്നിട്ടുള്ളതൊക്കെയും എന്റെ അടുക്കൽ
വരും. Rest a little while. I pray, God, that you'll lead him to that cleft right now. Yes. May every shackle be broken. Yes.
നമുക്ക് ചെയ്യാനുള്ള ഏക കാര്യം എന്നത് വചനത്തെ ഉയർത്തിപ്പിടിക്കുക. അപ്പോൾ പിതാവ് ജീവങ്കലേക്ക് നിയോഗിച്ചിരിക്കുന്നത് അതിനെ പിന്തുടരും. അങ്ങനെ ഇപ്പോൾ അവൻ വന്നിരിക്കുന്നു. കർത്താവെ, അവൻ ആ പാറയുടെ വിടവ് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. അതിനാൽ അവന് സ്വല്പനേരം ഇരുന്ന് വിശ്രമിക്കാൻ കഴിയും. നീ അവനെ ഇപ്പോൾ തന്നെ ആ പാറയുടെ വിടവിലേക്ക് നയിക്കണമേ. എല്ലാ വിലങ്ങുകളും പൊട്ടാനിടയാക്കണമേ.
May that little thing, little temper, little whatever it is, little temperamental, that little worry, that doubt, that little besetting sin, Lord, as their brother and your servant, I intercede for them as standing between the living and the dead.
ഇവരിൽ ഏതൊരുവിനെയും ശല്യപ്പെടുത്തുന്ന എല്ലാ എതിർപ്പുകളെയും ഇപ്പോൾ തന്നെ അവരിൽ നിന്നും വിട്ടുമാറാനിടയാക്കണമേ. ചെറിയ ചെറിയ കാര്യങ്ങളായ ചെറിയ ദേഷ്യവും അങ്ങനെ എന്തു തന്നെയും ചെറിയ ക്ഷോഭപ്രകൃതിയും ചെറിയ വിഷമങ്ങളും സംശയങ്ങളും എപ്പോഴും അലട്ടുന്ന പാപങ്ങളും കർത്താവെ, അവരുടെ സഹോദരനായി നിന്റെ ദാസനായി ഞാൻ അവർക്ക് വേണ്ടി ജീവനും മരണത്തിനും മധ്യ നിന്നുകൊണ്ട് മധ്യസ്ഥത വഹിക്കുന്നു.
God, I claim their souls. I claim their victory in obedience to the altar call. And we know that Satan tried to stop it. But we claim them, I do now, as your servant.
ദൈവമേ, അവരുടെ പ്രാണനെ ഞാൻ അവകാശപ്പെടുന്നു. വേദിയിലേക്കുള്ള വിളിയുടെ അനുസരണ പ്രകാരം ഞാൻ അവരുടെ വിജയത്തെ അവകാശപ്പെടുന്നു. സാത്താനത് നിർത്താൻ ശ്രമിച്ചിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ നിന്റെ ദാസനായിട്ട് ഇപ്പോൾ തന്നെ ഞാൻ അവരെ അവകാശപ്പെടുന്നു.
And I present them to Jesus Christ as the trophies of his grace, the trophies of the presence of the Holy Spirit tonight, who called them under difficult conditions and brought them to the rock.
ഞാൻ അവരെ യേശുക്രിസ്തുവിന് അവന്റെ കൃപയുടെ വിജയസ്മാരകമായി ഇന്ന് രാത്രിയിൽ പ്രയാസമേറിയ പരിതസ്ഥിതികൾക്കിടയിൽ നിന്നും അവരെ വിളിച്ച് ആ പാറയിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ വിജയസ്മാരകമായി ഞാൻ അവരെ നിനക്ക് സമർപ്പിക്കുന്നു.
May they let down the pressure now and know that Jesus said that no man can come until I have called him. And all that does come, I'll give him eternal life and raise him up to the last day. It's settled, Lord. I present them to you now in the name of Jesus Christ. Amen.
അവർ ഇപ്പോൾ ആ സമ്മർദ്ദത്തെ അഴിച്ചുവിട്ടിട്ട് യേശു പറഞ്ഞത് അറിയാനിടയാക്കണമേ. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കൽ എത്തുന്നില്ല. എന്റെ അടുക്കൽ എത്തുന്നവർക്ക് ഞാൻ നിത്യജീവൻ നൽകുകയും അവസാന നാളിൽ അവരെ ഉയർപ്പിക്കും. കർത്താവെ, അത് ഉറപ്പിച്ച കാര്യമാകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരെ നിനക്ക് സമ്മാനിക്കുന്നു. ആമേൻ.
God bless you as you stand there. As you return to your seats, go and know that everything that you desire and every besetting sin and thing that was wrong is under the blood. It's finished.
നിങ്ങൾ അവിടെ നിൽക്കത്തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് തിരികെ പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും, നിങ്ങളെ എപ്പോഴും അലട്ടിയിരുന്ന സകല പാപങ്ങളും തെറ്റായ കാര്യങ്ങളും ഇപ്പോൾ രക്തത്തിനടിയിലായിരിക്കുന്നു. അത് കഴിഞ്ഞു പോയിരിക്കുന്നു.
Do you believe it? Do you believe it? Do you believe it, brother? Do you believe it, sister? Do you believe it? Then it not shall be, it has been done. That's right. It's a past tense.
നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ സഹോദരാ സഹോദരി, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ അത് നടന്നേക്കുമെന്നല്ല, എന്നാൽ അത് നടന്നിരിക്കുന്നു. അത് ശരിയാണ്. ഇതൊരു കഴിഞ്ഞുപോയ കാര്യമാകുന്നു.
God bless you. The very best in life. An eternal life which you now possess. You have climbed and above sin. Sin is under your feet.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലതും കൂടാതെ നിത്യജീവൻ ഇപ്പോൾ നിങ്ങൾക്ക് അവകാശപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പാപത്തിന് മേലായി കയറിയിരിക്കുന്നു. പാപം നിങ്ങളുടെ കാലിനടിയിലായിരിക്കുന്നു.
What good would it do me stand here and tell you something wrong? I'd be counted a deceiver at the end of the road.
You received eternal life because you believed on the Lord Jesus Christ.
ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് എന്തെങ്കിലും തെറ്റായിട്ട് പറയുന്നത് എനിക്ക് എന്ത് നന്മ ചെയ്യും? എന്റെ വഴിയുടെ അവസാനം ഒരു ചതിയനായി ഞാൻ എണ്ണപ്പെടും. നിങ്ങൾ നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്നു, കാരണം നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നു.
Now laying aside every sin and every shackle, go free. Let off the steam. You're a Christian. You're raised above sin. And you've got the earnest of your eternal salvation because Christ has received you.
ഇപ്പോൾ എല്ലാ പാപങ്ങളെയും എല്ലാ വിലങ്ങുകളെയും ഒരു വശത്തേക്കിട്ടുകൊണ്ട് സ്വതന്ത്രമായി പോകുക, സമ്മർദ്ദം ഒഴിച്ചു കളയുക. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാകുന്നു, നിങ്ങൾ പാപത്തിന് മേലെ ഉയർന്നിരിക്കുന്നു, നിങ്ങളുടെ നിത്യരക്ഷയുടെ അച്ചാരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു, കാരണം ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ അവൻ പറയുന്നില്ലേ, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കൽ എത്തുന്നില്ല, എന്റെ അടുക്കൽ എത്തുന്നവർക്കെല്ലാം നിത്യജീവനുണ്ട്, അവസാന നാളിൽ ഞാൻ അവരെ ഉയർപ്പിക്കും. എങ്കിലത് ഉറപ്പിച്ചിരിക്കുന്നു, കാരണം എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കുകയും നിങ്ങളോട് കൃപയുള്ളവനുമായിരിക്കട്ടെ. നിങ്ങൾ അവിടെ ഇരിക്കുന്നവർ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ മുൻ സ്നേഹിച്ചതാൽ, വിലയ്ക്ക് വാങ്ങിയ രക്ഷയെ, കാൽവരിയിലെ കുരിശിന്മേൽ.
How many feels of pressure all gone? I've anchored my soul in a haven of rest. I'll sail the wild seas no more. The tempest may sweep over the wild stormy deep, but in Jesus I'm safe evermore.
എത്ര പേർ സമ്മർദ്ദമെല്ലാം പോയി കഴിഞ്ഞതായി അനുഭവപ്പെടുന്നുണ്ട്? എന്റെ പ്രാണനെ വിശ്രമ തുറമുഖത്ത് നങ്കൂരമിട്ട് ഉഗ്രസമുദ്രത്തിൽ ഇനിയും ഞാൻ യാത്ര ചെയ്യുന്നില്ല. കൊടുങ്കാറ്റ് ആഴത്തിൽ ഉഗ്രമായി ആഞ്ഞടിക്കും, എന്നാൽ യേശുവിൽ ഞാൻ എന്നേക്കും സുരക്ഷിതനാകും.
As the story of Charles Wesley on his retreat down by the seaside one day, he had a little shack. He was studying. The Lord led him down there. And he was studying. Oh, God was moving on him for a song, and he couldn't get nothing to start on. He started on something, the inspiration to leave him.
ചാൾസ് വെസ്ലിയുടെ കഥയിൽ ഒരു ദിവസം സമുദ്രതീരത്ത് തന്റെ വിശ്രാന്തിയുടെ സമയത്ത് ഒരു ചെറിയ കുടിലുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്ന് വായിക്കുകയായിരുന്നു. കർത്താവ് അവനെ അവിടേക്ക് നയിച്ചിട്ട് അവൻ അവിടെ ഇരുന്ന് പഠിക്കുകയായിരുന്നു. ഓ, ദൈവം അവനെ കൊണ്ടൊരു പാട്ടിനു വേണ്ടി അവന്റെ മേൽ പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ അവനത് തുടങ്ങുന്നതിനു വേണ്ടി ഒന്നും കിട്ടിയില്ല. അവൻ എന്തെങ്കിലും ഒന്ന് തുടങ്ങും, എന്നാൽ പ്രേരണ അവനെ വിട്ടുപോയിരുന്നു.
So he went walking down along the seashore, listening at the waves, and thought he could find some inspiration in the waves laughing. All at once a storm came up. Nothing happens by chance. Everything is ordained of God. No matter what happens, all things are going to work together for good.
അതിനാൽ അവൻ സമുദ്രതീരത്തുകൂടി നടക്കാൻ തുടങ്ങിയും തിരമാല അടിക്കുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു പ്രേരണ തനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. എന്നാൽ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് അവിടെ കാഞ്ഞടിച്ചു. യാദൃച്ഛികയാൽ യാതൊന്നും സംഭവിക്കുന്നില്ല. എല്ലാം ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാകുന്നു. എന്ത് സംഭവിച്ചാലും കാര്യമല്ല, എല്ലാം നന്മയ്ക്കായി വന്നു ഭവിക്കുന്നു. അദ്ദേഹം തന്റെ ചെറിയ കുടിലിലേക്ക് ഓടാൻ തുടങ്ങി. അപ്പോൾ കാറ്റ് ഉഗ്രമായി അടിക്കാൻ തുടങ്ങി. അദ്ദേഹം വിചാരിച്ചു, ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ ഈ തീരത്ത് തന്നെ കാറ്റ് എന്നെ വീഴ്ത്തിക്കളയും.
And he pulled up his coat and started to run, and something flew into his bosom. He looked back, and there's a little sparrow come for refuge. He just held it in his bosom until the storm was over and the sun came out. He set the little fellow up on his finger, and he let him fly away. And he flew away, and the inspiration struck him. Rock of ages, cleft for me. Let me hide myself in thee.
അപ്പോൾ അദ്ദേഹം തന്റെ കുപ്പായം അടക്കിക്കൊണ്ട് ഓടാൻ തുടങ്ങിയും എന്തോ ഒന്ന് അവന്റെ മാർവിടത്തിലേക്ക് പറന്നു വരികയും ചെയ്തു. അവൻ തിരികെ നോക്കിയപ്പോൾ അതൊരു ചെറിയ കുരുവി അഭയം തേടിയെത്തിയതായിരുന്നു. കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞ് സൂര്യൻ പുറത്തു വരുന്നതുവരെ അദ്ദേഹം ആ കുരുവിയെ തന്റെ മാർവിടത്ത് ചേർത്ത് പിടിച്ചിരുന്നു. അതിനുശേഷം ആ കുരുവിയെ തന്റെ വിരലിൽ വെച്ചിട്ട് അത് പറന്നുപോകുകയും ചെയ്തു. അങ്ങനെ അത് പറന്നുപോയപ്പോൾ ഈ പ്രേരണ അവന്റെ മേൽ വന്നു. കാലാകാലങ്ങളുടെ പാറയെ എന്റെ മറവിടമേ, ഞാൻ എന്നെ നിന്നിൽ സ്വയം മറയ്ക്കാനിടയാകട്ടെ.
Rock of ages, that rock in a weary land, a shelter in the time of storm. That rock in a weary land, hide thou me. Hide me, O rock of ages, cleft for me. The great inspired writers of the Psalms and the things that we so enjoy today.
ഹോ, ഞാനത് ഇഷ്ടപ്പെടുന്നു. കാലാകാലങ്ങളുടെ പാറയെ, വരണ്ട നിലത്തെ പാറയെ, കൊടുങ്കാറ്റ് സമയത്തെ മറവിടമേ, നോക്കൂ, വരണ്ട നിലത്തെ ആ പാറയെ, എന്നെ നീ മറയ്ക്കൂ, എന്നെ മറയ്ക്കൂ. ഓ, കാലാകാലങ്ങളുടെ പാറയെ എന്റെ മറവിടമാകണമേ. ഈ മഹത്തായ പ്രേരണയോടുകൂടി എഴുത്തുകാരുടെ പാട്ടുകൾ ഇന്ന് നാം ഇപ്രകാരം ആനന്ദിക്കുന്നു.
You say, are those songs inspired? Jesus referred to them when he was showing us that, is not it written in the Psalms? David said certain things. Sure, they're inspired. It's like preaching or anything else. It's inspired.
നിങ്ങൾ ചോദിച്ചേക്കാം, ഈ പാട്ടുകൾ പ്രേരണയേറിയതാണോ? യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അത് സൂചിപ്പിച്ചിരുന്നു. ദാവീദ് ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങളുടെ സങ്കീർത്തനങ്ങളിൽ എഴുതിയിട്ടില്ലേ? തീർച്ചയായും അവരെല്ലാം പ്രേരണയിലായിരുന്നു. അത് പ്രസംഗിക്കുന്നത് പോലെയും മറ്റുമായിട്ട് ഇത് പ്രേരണയിലാകുന്നു.
I'm so glad that I have a refuge. Other refuge have I none. Just my hopes is built on nothing less than Jesus' blood and righteousness. When all around my soul gives way, then he's all my hope and stay. For on Christ, the solid rock I stand, all other grounds is sinking sand. No matter what it is.
എനിക്കൊരു സങ്കേതമുള്ളതിൽ ഞാൻ അത്രയും സന്തോഷവാനാകുന്നു. എനിക്ക് മറ്റു യാതൊരു സങ്കേതവുമില്ല. അതെ, എന്റെ പ്രത്യാശ പണിതിരിക്കുന്നത് യേശുവിൻ രക്തത്തിലും നീതിയിലും കുറവല്ലാതെ യാതൊന്നിലുമല്ല. എന്റെ പ്രാണന് ചുറ്റുമെല്ലാം വിട്ടുമാറുമ്പോൾ അവൻ എന്റെ എല്ലാ ആശയും ഉറപ്പമാകുന്നു. ക്രിസ്തുവായ ഉറച്ച പാറയിൽ ഞാൻ നിൽക്കുന്നു. മറ്റെല്ലാം എന്തു തന്നെയായാലും മുങ്ങുന്ന മണ്ണാകുന്നു.
God bless you. You're a pastor now, Brother Rowe. Sorry, Satan turned them lights out. But God got the victory.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പാസ്റ്റർ ഇപ്പോൾ സഹോദരൻ റൂഡൽ. സാത്താൻ വെളിച്ചം കെടുത്തിക്കളഞ്ഞു, എന്നാൽ എങ്ങനെയൊക്കെയായാലും ദൈവത്തിന് വിജയം ലഭിച്ചു. ആമേൻ.